Bangladesh, Islamic Garden Shelter, table number 142, Huraira, Al Qasim, telephone 06-324-8980.
على تعريف الإسلام باللغة الملوبارية ويميز فيها امتياز الإسلام عن الهندوكية، ومن يرغب في حصول نسخة من هذا فعليه الاتصال بمكتب توعية الجاليات ببريدة، صندوق البريد 142، تليفون 06-324-8980.
الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى صراط العزيز الحميد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ريم الله صحوة الإنجلي. السلام عليكم ورحمة الله وبركاته. سرو سكتنايا ديوتين دكالني ننجلك ശാന്തിയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ എന്ന ഇസ്ലാമിന്റെ അഭിവാദനത്തോടുകൂടി ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചാണ്. എന്താണ് ഇസ്ലാം? അതിന് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള സന്ദേശം എന്താണ്? എന്തുകൊണ്ടൊരാൾ മുസ്ലിമായിരിക്കണം അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചിരിക്കണം? അതിന്റെ ആവശ്യകതയുണ്ട്. ഇസ്ലാമും നമ്മുടെ രാജ്യമായ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷത്തിന്റെ മതമായി അംഗീകരിക്കപ്പെടുന്ന ഹിന്ദു മതവും തമ്മിലുള്ള യോജിക്കുന്ന മേഖലകൾ ഏതെല്ലാമാണ്, അവയുമായി വിയോജിക്കുന്ന അവ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള മേഖലകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ചുരുങ്ങിയ തോതിൽ ചർച്ചയ്ക്ക് വിധേയമാക്കാം. ഇസ്ലാം എന്ന് പറഞ്ഞ അറബി പദത്തിന്റെ അർത്ഥം സമർപ്പണം എന്നാണ്, അഥവാ ദൈവത്തിന്റെ ആജ്ഞക്ക് മുമ്പിൽ മനുഷ്യൻ കീഴ്പ്പെടുക, അവന്റെ കൽപ്പനകൾക്ക് മുമ്പിൽ തന്റെ ജീവിതത്തെ സമർപ്പിക്കുക, അവൻ കൽപ്പിച്ചതും വിരോധിച്ചതുമായ കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ജീവിതത്തിൽ മുഴുവനായിക്കൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ആശയം. അതുപോലെ തന്നെ അറബി ഭാഷയിലുള്ള ആ പദത്തിന് നമുക്ക് നിൽക്കാവുന്ന മറ്റൊരു വിശദീകരണം ശാന്തിയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. സമാധാനത്തോടുകൂടി ജീവിക്കുക, സമാധാനത്തോടുകൂടി ജീവിക്കുകയും ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ആളെ അയാളെ മുസ്ലിം എന്ന് പറയാവുന്നതാണ്. ഈ സമാധാനം എന്നതുകൊണ്ട് വീക്ഷിക്കുന്നത് കേവലം കുടുംബത്തിന്റെ ഇടയിൽ മാത്രം സമാധാനത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതല്ല, തന്റെ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ജനിച്ച സഹോദരങ്ങളോടും അവരോട് ബന്ധപ്പെട്ടവരോടും മാത്രം സമാധാനത്തോടുകൂടി വസിക്കുക എന്നതുമല്ല, തന്റെ നാട്ടിലുള്ള തന്റെ അയൽക്കാരനോടും നാട്ടുകാരനോടും മാത്രം സമാധാനത്തോടുകൂടി വസിക്കുക എന്നതല്ല. ഇനി വിശാലമായി പറയുകയാണെങ്കിൽ തന്റെ സ്റ്റേറ്റിലോ തന്റെ രാജ്യത്തോ ഉള്ള മനുഷ്യരോട് മാത്രം സമാധാനമായി കൊണ്ട് വർത്തിക്കുക എന്നുള്ളതല്ല, മറിച്ച് പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളോടും സമാധാനമായി കൊണ്ട് വർത്തിക്കുക, അതുപോലെ തന്നെ ദൈവവുമായി കൊണ്ട് സമാധാനത്തോടുകൂടി വർത്തിക്കുക, ദൈവത്തിന്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് അവനോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് അതിനുമായി കൊണ്ട് സംഘർഷത്തിൽ ഏർപ്പെടാതിരിക്കുക. ഈ വിശാലമായ സമാധാനത്തിന്റെ സന്ദേശമാകുന്നു ഇസ്ലാം. ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ചരിത്രകാരന്മാർ, ഹിന്ദു പണ്ഡിതന്മാർ തന്നെ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ വെച്ചു പുലർത്തുന്നവരാണ്. ഒരു വിഭാഗത്തിന്റെ അഭിപ്രായമനുസരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ജനിച്ച എല്ലാവരെയും ഹിന്ദു എന്ന് വിളിക്കാമത്രേ. മറ്റു ചിലർ പറയുന്നത് ഇന്ത്യയിൽ ജനിക്കുകയും മറ്റൊരു മതത്തിലേക്ക് അഥവാ ഇസ്ലാം മതം, ക്രിസ്തുമതം മുതലായ ആശയങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യാത്ത ആളുകളെ എല്ലാം തന്നെ ഹിന്ദുക്കൾ എന്ന് പറയാവതാണ് എന്ന്. ഇനി അതുമല്ല, ആര്യന്മാരുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ ആർഷഭാരത സംസ്കാരത്തെ അനുധാവനം ചെയ്യുകയും ദൈവത്തെ നിഷേധിക്കാതിരിക്കുകയും ചെയ്യുന്നവരാകുന്നു ഹിന്ദു എന്ന് പറയുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ഹിന്ദുമതത്തെക്കുറിച്ച് നാം പരിശോധനാ വിധേയമാക്കിയാൽ വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനാക്രമങ്ങളും വിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്ന അനേകം ആളുകൾ ഹിന്ദു എന്നുള്ള സമുച്ചയത്തിൽ, ഹിന്ദു എന്നുള്ള നാമത്തിൽ ഉൾപ്പെടുന്നതായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ നിബന്ധനയോ പ്രത്യേകമായ ഒരു ഡെഫിനേഷനോ അല്ലെങ്കിൽ നിർവചനം നൽകിക്കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്താകുന്ന ഒരു ശരിയായ ജീവിതത്തിന്റെ ശരിയായൊരു വീക്ഷണം വെച്ചു പുലർത്തുന്ന ഒരാശയമായിക്കൊണ്ട് ഹിന്ദുമതത്തെ പരിഗണിക്കുവാൻ പ്രയാസമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏതായിരുന്നാലും ഹിന്ദുമതത്തിലും ഇസ്ലാമിലും നാം വിചിന്തനം നടത്തുകയാണെങ്കിൽ മനുഷ്യന് അവന്റെ ഭൌതികമായ ജീവിതത്തിൽ സമാധാനത്തോടും ശാന്തിയോടും ജീവിക്കാൻ ഉപയുക്തമായ ധാരാളം കാര്യങ്ങളിൽ രണ്ട് മതങ്ങളും ഒരേ രൂപത്തിലുള്ള ആശയം വെച്ചു പുലർത്തുന്നതായി നമുക്ക് കാണാം. ഉദാഹരണമായി ഒരു മനുഷ്യൻ സൽസ്വഭാവിയായിരിക്കണം, അവൻ സത്യസന്ധത വെച്ചു പുലർത്തുന്നവനാകണം, അവൻ വിശ്വസ്തനായിരിക്കണം, നന്മ ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കണം അവൻ പ്രവർത്തിക്കേണ്ടത്, മാതാപിതാക്കളെ ബഹുമാനിക്കണം, ഗുരുജനങ്ങളെ ആദരിക്കണം, അതുപോലെ തന്നെ തന്റെ സമസൃഷ്ടികളോടും മറ്റു ജീവികളോടും നല്ല നിലയിൽ വർത്തിക്കണം എന്നിത്യാദി കാര്യങ്ങളിൽ ഹിന്ദുമതത്തിനോ ഇസ്ലാം മതത്തിനോ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അപ്രകാരം തന്നെ ദുഷ്ടഭാവം, കളവ് പറയൽ, വഞ്ചിക്കൽ, ദുഷ്പ്രവർത്തനങ്ങൾ നടത്തൽ, മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും നിന്ദിക്കൽ, മോഷണം നടത്തുക, കവർച്ച നടത്തുക, വ്യഭിചരിക്കുക, കൊലപാതകം നടത്തുക തുടങ്ങിയവ നിന്ദ്യമാണ് എന്നുള്ള കാര്യത്തിലും ഈ മതങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഒരുപക്ഷെ ഇവ തമ്മിൽ ഇത്തരം കാര്യങ്ങളിലുണ്ടായ യോജിപ്പ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇവ തമ്മിൽ എന്തോ രൂപത്തിലുള്ള ബന്ധം ഇരുന്നിരിക്കാം, അഥവാ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചുകൊണ്ട് ഇന്ത്യയിലും ഒട്ടേറെ ദൈവീയ ദൂതന്മാരും യോഗ്യ വന്യജന്മാരും കടന്നു വരികയും അവരെല്ലാം തന്നെ ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള സന്ദേശം ജനങ്ങളിൽ എത്തിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവരിലൂടെ ധാർമ്മിക സദാനാഥ മൂല്യങ്ങളുടെ തത്വങ്ങളും ദൈവത്തിന്റെ മറ്റു കൽപ്പനകളും ഇന്ത്യയിലും കടന്നുവരികയും അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങൾ അവയെ അനുധാവനം ചെയ്തിരിക്കാനും ഒട്ടേറെ സാധ്യതകളുണ്ട്. പരിശുദ്ധ ഖുർആന്റെ വീക്ഷണമനുസരിച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ ജനസമൂഹങ്ങളിലും ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ധർമ്മം കൽപ്പിക്കുവാനും അധർമ്മത്തെ വിരോധിക്കുവാനും സത്യത്തെ നിലനിർത്തുവാനും അസത്യത്തെ പരാജയപ്പെടുത്തുവാനും വേണ്ടി ദൂതന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ദൂതന്മാർ ഇന്ത്യയിലും വന്നിരിക്കാം. പരിശുദ്ധ ഖുർആൻ പറയുന്നത് സുഹൃത്തുക്കളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, ഒരൊറ്റ സമുദായത്തിലും താക്കീതുകാരൻ നിയോഗിക്കപ്പെടാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാ സമൂഹങ്ങളിലും ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള സന്ദേശവാഹകർ വരികയുണ്ടായി എന്ന്. അങ്ങനെ ഈ സന്ദേശവാഹകരിലൂടെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ലഭിച്ച നിർദ്ദേശങ്ങൾ ചിലതെല്ലാം നഷ്ടപ്പെട്ടു പോയേക്കാം, ചിലതെല്ലാം മാറ്റങ്ങൾ വന്നേക്കാം, ചിലതിലെല്ലാം തന്നെ പിൽക്കാലത്ത് രാജാക്കന്മാരും അതുപോലെ തന്നെ സ്വാർത്ഥ താൽപര്യങ്ങളായ പണ്ഡിതന്മാരും നേതാക്കളുമെല്ലാം തന്നെ കൈകടത്തലുകൾക്ക് വിധേയമാക്കിയിട്ടുണ്ടാകാം. എങ്കിലും അവയിൽ പലതും അല്ലെങ്കിൽ ചിലതെങ്കിലും ഈ കൈകടത്തലുകൾക്ക് അതീതമായിക്കൊണ്ട് ഈ തിരുത്തലുകൾക്ക് വിധേയമാകാതെ നിലനിന്നിരിക്കാം. അവയായിരിക്കണം ഈ ധർമ്മത്തിന്റെ സന്ദേശങ്ങൾ, അവയായിരിക്കണം ഈ സനാതന മൂല്യങ്ങളെക്കുറിച്ച് വിളിച്ചു പറയുന്ന നിർദ്ദേശങ്ങൾ. ഏതായിരുന്നാലും ഇത്തരം കാര്യങ്ങളിൽ ഹിന്ദുവിനും മുസൽമാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്തുകൊണ്ടെന്നാൽ സത്യത്തോടും നീതിയോടും കൂടിയുള്ള ജീവിതം അതുമാത്രമേ മനുഷ്യന് ഇഹലോകത്ത് സമാധാനം നൽകുമെന്നും അതുപോലെ തന്നെ ദൈവത്തിന്റെ അടുക്കൽ അവന് മോക്ഷം നൽകാൻ പര്യാപ്തമാവുകയുള്ളൂ എന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്നു. കാരണം മനുഷ്യന്റെ ജീവിതം ദൈവത്തിന്റെ പ്രീതിക്കും ദൈവത്തിന്റെ സ്നേഹത്തിനും വിധേയമായ രൂപത്തിൽ ചെലവഴിക്കണമെന്നതിൽ ഈ രണ്ട് മതവിശ്വാസികൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. അല്ലെങ്കിൽ തന്നെ ലോകത്തിലുള്ള മനുഷ്യരെല്ലാം തന്നെ ഈ കാര്യത്തിൽ അവരിൽ ബഹുഭൂരിഭാഗവും യോജിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം മനുഷ്യ ജീവിതത്തിന് യഥാർത്ഥമായ ഒരു ക്രമവും അതുപോലെ തന്നെ അതിനെ നന്മയിലേക്ക് ദഹിക്കാൻ പര്യാപ്തമായ സന്ദേശങ്ങളും നൽകുവാൻ മതത്തിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ, ശാസ്ത്രത്തിന് അതിന് കഴിഞ്ഞിട്ടില്ല. ദൈവത്തെ നിഷേധിക്കുന്ന ശാസ്ത്രകാരന്മാരുണ്ട്. ദൈവം ആവശ്യമില്ല എന്നും മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നും ഉദ്ഘോഷിച്ച നിരീശ്വരവാദികളുണ്ട്. പക്ഷേ ആ നിരീശ്വരവാദിയോടും ആ ശാസ്ത്രകാരനോടും നമുക്ക് ചോദിക്കാനുള്ളത് ഈ ലോകത്ത് സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ ഉള്ള ഏത് നിർദ്ദേശമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്? മനുഷ്യൻ കളവ് നടത്തിക്കൂടാ എന്നും വഞ്ചന നടത്തിക്കൂടാ എന്നും അന്യനെ ഉപദ്രവിച്ചുകൂടാ എന്നും കൊലപാതകം നടത്തിക്കൂടാ എന്നും നിർദ്ദേശിക്കുന്ന ഏത് ശാസ്ത്രീയമായ തെളിവുകളാണുള്ളത്? ഏത് പരീക്ഷണശാലയിലാണ് പരീക്ഷണം നടത്തിക്കൊണ്ടിവയെല്ലാം തെളിയിക്കപ്പെട്ടത്? മനുഷ്യൻ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ളതിന് ശാസ്ത്രീയമായ തെളിവുകൾ എന്താണ്? മാതാവും പിതാവും തമ്മിൽ ബന്ധത്തിലേർപ്പെടുകയും തൽക്കരമായിക്കൊണ്ട് ഒരു പ്രൊഡക്ഷനായിക്കൊണ്ടൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു എന്നല്ലാതെ ആ കുഞ്ഞിന് മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അവരോട് കടമകളും കടപ്പാടുകളും ഉണ്ടെന്ന് പഠിപ്പിക്കുകയും ചെയ്യുവാൻ നമ്മുടെ കലാലയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രീയ പാഠശാലകൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മതവിശ്വാസമില്ലാത്ത ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച് പരിചയിച്ചിട്ടില്ലാത്ത അത്തരം പാഠശാലകളിൽ നിന്ന് പുറത്തുവരുന്ന സമൂഹം പലപ്പോഴും കുഴപ്പകാരികളായിത്തീരുന്നത് നമുക്ക് കാണാം. നേരെ മറിച്ച് മാതാപിതാക്കളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നതിലും ഗുരുജനങ്ങളോട് നല്ല നിലക്ക് പെരുമാറുന്നതിലും ഉദാത്തമായ മാതൃകകൾ കാണിച്ച ദേശുവര്യന്മാരുടെയും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെയും ചരിത്രങ്ങൾ മതങ്ങളെമ്പാടും പഠിപ്പിക്കുന്നുണ്ട്. ഈ മതപരമായ വിശ്വാസം
മനുഷ്യന്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ടൊന്നാകുന്നു. കാരണം അതിലൂടെ മാത്രമേ മനുഷ്യന്റെ നിലനിൽപ്പുള്ളൂ. മനുഷ്യലോകത്തിന്റെ തന്നെ നിലനിൽപ്പിന് മതപരമായ വിശ്വാസം ആവശ്യമാകുന്നു. ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ പ്രീതിയും തന്റെ ജീവിതത്തിൽ മോക്ഷവും ലഭിക്കണമെന്ന ലക്ഷ്യം, അതൊന്നു മാത്രമേ മനുഷ്യനെ സൽപ്രവൃത്തി ചെയ്യുവാനും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി എത്തിക്കാനും പ്രേരിതമാക്കുകയുള്ളൂ. മാത്രമല്ല, ഏതൊരു മനുഷ്യനും സ്വതന്ത്രമായി കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും താൻ തന്റെ അതിലുള്ള ജീവിതത്തെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന അത്ഭുതകരമായ സംവിധാനത്തെക്കുറിച്ചും പരിചിന്തന വിധേയമാക്കുകയാണെങ്കിൽ ഇവയെല്ലാം തന്നെ ഒരു സൃഷ്ടാവിന്റെ ആവശ്യകതയിലേക്ക്, ഒരു ദൈവത്തിന്റെ ആവശ്യകതയിലേക്ക്, ഒരു രക്ഷിതാവിനെ തേടുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായിക്കൊണ്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനും അതുപോലെ ചന്ദ്രനും കൃത്യമായിക്കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയും സൂര്യനെ പാതയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ വണ്ണം ശരിയായ രൂപത്തിൽ, ക്രമീകരിക്കപ്പെട്ട രൂപത്തിൽ പരിവർത്തനം ചെയ്യുന്ന ഗോളങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം തന്നെ അവയെ കൃത്യമായ നിയന്താതാവിന്റെ നിയന്ത്രണത്തിലാണ് ഓടുന്നത് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളാണ്. ധാരാളം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൌണിൽ അവിടെയുള്ള വാഹനങ്ങളെല്ലാം തന്നെ ഡ്രൈവറില്ലാതെ ഓടുകയാണെങ്കിൽ, നിയന്ത്രണമില്ലാതെ ഓടുകയാണെങ്കിൽ അവയെല്ലാം എന്നോ കൂട്ടി മുട്ടി തകർന്ന് ധരിപ്പണമാകുമായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു പട്ടണത്തിൽ 1000 അല്ലെങ്കിൽ 10000 വാഹനങ്ങളാണ് ഒരേ സമയം ഓടുന്നത്. എന്നിട്ടും അവയെ ശക്തമായ നിയന്ത്രണം ഡ്രൈവറുണ്ട്, അതിനുപുറത്ത് ട്രാഫിക് പോലീസുണ്ട്, ട്രാഫിക് സിഗ്നലുകളുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും പലപ്പോഴും കൂട്ടിമുട്ടലുകൾ ഉണ്ടാവുകയും അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത്ഭുതകരമായ ഈ പ്രപഞ്ചം, ഈ ആകാശഗോളങ്ങൾ, അവയിലെല്ലാം തന്നെ 1000 നക്ഷത്രങ്ങളും ഗോളങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നിലകൊള്ളുന്നതായി നമുക്ക് കാണാം. അവയൊക്കെയും ഓരോ പാതയിലൂടെ ചരിച്ചു നീങ്ങുകയാണ്. അവയിൽ ചിലത് ഗോളങ്ങളായ നക്ഷത്രങ്ങളെ ചുറ്റുന്നു, മറ്റുചിലത് ഗ്രഹങ്ങളെ ചുറ്റുന്നു. എന്നിട്ടെല്ലാം തന്നെയും ഓരോ ലക്ഷ്യത്തിലേക്ക് വികസനത്തുകയോടുകൂടി അവയെല്ലാം സഞ്ചരിച്ചു നോക്കുന്നു. ഈ സഞ്ചരിച്ചു നീങ്ങുന്ന നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടുകയാണെങ്കിൽ അതോടുകൂടി ഈ പ്രപഞ്ചം മുഴുവനും നശിച്ചു പോകുമായിരുന്നു. പക്ഷേ കോടാനുകൂടി വരുന്ന ഈ ഗോളങ്ങളെയെല്ലാം തന്നെ പരസ്പരം കൂട്ടിമുട്ടാതെ കൃത്യമായി നിയന്ത്രിക്കുവാൻ ഒരു ഡ്രൈവറും ആവശ്യമില്ലെന്നാണ് നാം വിശ്വസിക്കുന്നത്. അവയെ കൃത്യമായി സഞ്ചരിപ്പിക്കുവാൻ ഒരു ട്രാഫിക് പോലീസും ആവശ്യമില്ലെന്നാണോ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്നത്? അല്ലേ എന്ന ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ഒരു കേവലം ചെറിയ കുട്ടിക്ക് പോലുവാണെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ പിന്നിൽ ഒരു നിയന്താവ്, ഒരു നിയന്ത്രകൻ, ഒരു രക്ഷിതാവ് അനിവാര്യമായിരുന്നു. അപ്രകാരം തന്നെ മനുഷ്യന്റെ ശരീരത്തിൽ അത്ഭുതകരമായ സംവിധാനത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യന്റെ ശരീരത്തിൽ ഏതെല്ലാം രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുന്നത്? അവന്റെ ശരീരത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഊർജവും നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഊർജം നിർമ്മിക്കാൻ ആവശ്യമായ ഓക്സിജനും അതുപോലെ തന്നെ മറ്റു സർവവസ്തുക്കളും ഈ വായുവിൽ അള്ളാഹു ദൈവം ഒരുത്തൻ സജ്ജമാക്കിയിരിക്കുന്നു. ആ സജ്ജമാക്കിയ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ മനുഷ്യനാകുന്ന ആ വലിയ ഫാക്ടറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഫാക്ടറിയിലെ ഓരോ പ്രവർത്തനവും എന്തുമാത്രം അത്ഭുതകരമാണ് എന്ന് വൈദ്യശാസ്ത്രം പഠിച്ചവർക്ക്, അതിനെക്കുറിച്ച് ചിന്തിച്ചവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇത് യാതൊരു നിയന്ത്രണവുമില്ലാതെ തനിയെ സംഭവിച്ചതാണ് എന്ന് വിഡ്ഢികൾക്കല്ലാതെ പറയാൻ സാധിക്കുമോ? ഈ പ്രപഞ്ചത്തിലെ ഒരു കണികയും മനുഷ്യൻ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെയുള്ള ഏതൊരു വസ്തുവയെയും നാം എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അവയെല്ലാം തന്നെ ദൈവം സൃഷ്ടിച്ച, അതല്ലെങ്കിൽ മനുഷ്യനല്ലാത്ത മറ്റൊരാൾ സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഇവിടെ നാം കണ്ടെത്തിയ വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് നാം നിർമ്മിച്ചവയാകുന്നു. ഏതെങ്കിലും ഒരു വസ്തു അതെത്ര നിസ്സാരമാണെങ്കിലും അത് തനിയെ ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ അതൊരിക്കലും വിശ്വസനീയമല്ല എന്ന് നമുക്കറിയാം. നിങ്ങളുടെ മുമ്പിലുള്ള ഈ മേശ, അതുപോലെ തന്നെ ഈ മൈക്ക്, ഈ ടേപ്പ് റെക്കോർഡർ, ഇതെല്ലാം തനിയെ ഉണ്ടായി എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കില്ല, ഒരാളെയും വിശ്വസിക്കാനിരിക്കില്ല. എന്തിനധികം നിങ്ങളുടെ കയ്യിലുള്ളത് പൊട്ടുസൂചി പോലും അത് തനിയുണ്ടായതാണ് എന്നൊരുത്തൻ പറയുകയാണെങ്കിൽ അയാളെ നിങ്ങൾ വിട്ടി എന്ന് വിളിക്കും. ഇതാണ് മനുഷ്യന്റെ ചിന്തയെങ്കിൽ, ഇതാണ് മനുഷ്യന്റെ ബുദ്ധിയുടെ ശക്തിയെങ്കിൽ, ഇതാണ് മനുഷ്യൻ മനസ്സിലാക്കുന്ന കാര്യമെങ്കിൽ, പിന്നീട് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ അത്ഭുതകരമായ ഈ സൃഷ്ടിപ്പിനെ അവൻ അത് തനിയുണ്ടായതാണ് എന്ന് പറയുക? അതെ, ഈ വിശ്വാസത്തിന് ശരിയായി ചിന്തിക്കാത്ത വളരെ ചുരുക്കം ആളുകളെ എന്താ ലഭ്യമായിട്ടില്ല. അക്കാരണത്താൽ തന്നെ മനുഷ്യൻ അവന്റെ ചരിത്രത്തിൽ എന്നും ദൈവവിശ്വാസിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ കാര്യങ്ങൾ തന്നെയാണ് ഇസ്ലാമും അതുപോലെ തന്നെ ഹിന്ദുമതവും ഒരുപോലെ പറയുന്നത്. ആകാശഗോളങ്ങൾ മുഴുവനും ശ്രദ്ധിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന രക്ഷിതാവുണ്ട് എന്ന് ഇസ്ലാമും അപ്രകാരം തന്നെ ഹിന്ദു മതവും ഒരുപോലെ പ്രഖ്യാപിക്കുന്നു. ഋഗ്വേദത്തിൽ അതിന്റെ മണ്ഡലം 10 സൂക്തം 121 ഋക്ക് 1 ഇപ്രകാരം നമുക്ക് കാണാം. ഹിരണ്യ ഗർഭ സമവർത്ത താഗ്വ ദൂതശ്ച ജാത പതിരേഖ ആശി സദാധാര പൃഥിമീ ദ്യാമുദയമാം കസ്മൈദാവായ ഹവിഷാവിധേയമാ. ഹിരണ്യഗർഭൻ അഥവാ ദൈവം മുമ്പേ ഉണ്ടായിരുന്നു. അവനാണ് സർവഭുവനങ്ങളുടെയും അധീശാധികാരി. ആകാശഭൂമികളെ അവൻ ധാരണ ചെയ്തു. സുഖസ്വരൂപനായ അവനെ നാം നമിക്കുക എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇതേ ആശയം തന്നെ പരിശുദ്ധ ഖുർആനും പ്രഖ്യാപിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ് ഇബ്ദു റബ്ബക്കും അല്ലദി ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക, എങ്കിൽ നിങ്ങൾ ദൈവഭക്തിയുള്ളവരായി തീർക്കും. അല്ലദീ ജഅല ലക്കും അൽ-അർള ഫിറാശം വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാതി ലിൽകല്ലക്കും. അവൻ നിങ്ങൾക്ക് ഭൂമിയെ ഒരു മെത്ത പോലെ സുഖപ്പെടുത്തി തന്നിരിക്കുന്നു. അതുപോലെ തന്നെ ആകാശത്തെ ഒരു കെട്ടിടം പോലെ അവൻ നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നു. ഉപരിഭാഗത്തു നിന്ന് അവൻ ജലത്തെ വർഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് സസ്യലതാദികൾ ഉണ്ടാക്കി തരികയും അവയിൽ നിന്ന് നിങ്ങൾക്ക് ഫലങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യാൻ സാധിക്കുന്നു. ആ ദൈവത്തെ നിങ്ങൾ വണങ്ങുകയും. ഇത് ഹിന്ദുമതവും ഇസ്ലാമതവും എന്ന പോലെ ക്രിസ്തുമതവും ആഹ്വാനം ചെയ്യുന്നത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ മതങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവയെല്ലാം ദൈവത്തെ വണങ്ങുവാനും ദൈവത്തെ ആരാധിക്കുവാനും അവനെ നമിക്കുവാനും കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദൈവത്തിന് വ്യത്യസ്തമായ ഭാഷകളിൽ വ്യത്യസ്തമായ പേരുകൾ ഒരു പക്ഷെ നൽകിയേക്കാം. മലയാളത്തിൽ ഈശ്വരൻ എന്നും ഹിന്ദിയിൽ ഈശ്വരെന്നും ഉറുദു ഭാഷയിൽ ഖുദാ എന്നും പറയുമ്പോൾ അതിന് തന്നെ ഇംഗ്ലീഷിൽ ദി ഗോഡ് എന്നാണ് പറയുന്നത്. അറബി ഭാഷയിലാകട്ടെ അള്ളാഹു എന്ന് പറയുന്നു. അഥവാ ഈശ്വരനും അള്ളാഹുവും യഹോവയും എല്ലാം ഒന്നു തന്നെയാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, അതിനെ സംവിധാനിക്കുന്ന രക്ഷാധികാരി ആ സൃഷ്ടാവ്. അവനിൽ വിശ്വസിക്കുകയും അവനെ നമിക്കുകയും ചെയ്യേണ്ടത് മനുഷ്യരുടെ മുഴുവൻ ഉത്തരവാദിത്തമാണ് എന്ന് എല്ലാ മതങ്ങളും ഉൽഘോഷിക്കുന്നു. ഹിന്ദുമതവും ഇസ്ലാം മതവും ഈ കാര്യത്തിനും യോജിക്കുന്നു എന്നിരിക്കെ എന്തുകൊണ്ട് ഈ മതങ്ങൾ രണ്ടും ഭിന്നമായി എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നു. ഈ ഭിന്നതയിലേക്ക് കിടക്കുന്നതിന്റെ മുമ്പ് ഓരോ സഹോദരനും മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ കർത്തവ്യത്തെക്കുറിച്ചാണ്. ഇതര ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ദൈവം മനുഷ്യനെ വിശേഷബുദ്ധി നൽകിക്കൊണ്ട് ആദരിച്ചേക്കുന്നു. ഈ വിശേഷബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവന്റെ ഭൗതിക ജീവിതത്തിൽ അവന്റെ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന് മാത്രമല്ല, അവന്റെ ജീവിതത്തിലെ ആശയങ്ങളും ആദർശങ്ങളിലും ഏതാണ് സത്യത്തോട് നിരക്കുന്നത്, ഏതാണ് അസത്യം എന്ന് പരിശോധിക്കുവാനും അവന് സാധിക്കും. ദൈവം മനുഷ്യനോട് കൽപ്പിച്ചിരിക്കുന്നത് നാം നിനക്ക് നൽകിയ ഈ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സത്യമേതാണ് എന്ന് നീ മനസ്സിലാക്കണം. സത്യമേതായിരുന്ന ഏതാണെന്ന് നിനക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ സത്യത്തെ നീ മുറുകെ പിടിക്കണം. അതിൽ നിന്നൊരിക്കലും നീ തെറ്റിപ്പോകരുത്. കാരണം ദൈവം സത്യമാകുന്നു, സത്യത്തെ അവൻ ഇഷ്ടപ്പെടുന്നു. സത്യത്തെ പിന്തുടരുവാൻ തന്റെ സൃഷ്ടികളോട് മനുഷ്യരോട് അവൻ ആജ്ഞാപിക്കുകയും ചെയ്യുന്നു. എല്ലാ മതങ്ങളും ഈ കാര്യവും ഉറച്ചു പ്രഖ്യാപിക്കുന്നുണ്ട്. ഹിന്ദുക്കളുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഇപ്രകാരം കാണാവുന്നതാണ്: ഓം അശതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ. കാര്യത്തെ സത്യമായ കാര്യത്തെ അസത്യത്തിൽ നിന്ന് നീ എനിക്ക് വേർതിരിച്ചു തരയണമേ. അതുപോലെ തന്നെ ആ തമസോമ ജ്യോതിർഗമയ അന്ധകാരമാകുന്ന അജ്ഞാനത്തിൽ നിന്ന്, വിവരമില്ലായ്മയിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന് നീ എന്നെ വിജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് നീ നയിക്കുകയും ചെയ്യണമേ എന്ന് ഹിന്ദു വിശ്വാസി കാട്ടിക്കാറുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ മനുഷ്യരോട് ആഹ്വാനം ചെയ്യുന്നത് ഇപ്രകാരമാണ്: എന്റെ അടിമകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക, അവർ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും എന്നിട്ടതിൽ ഏറ്റവും ഉത്തമമായതിനെ പിന്തുടരുകയും ചെയ്യുന്നു. ഈ സ്വഭാവത്തോടുകൂടി ആളുകൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക എന്ന്. അഥവാ ഹിന്ദുവിനോട് വാർത്തിക്കാൻ പറഞ്ഞതും മുസൽമാനോട് സന്തോഷവാർത്ത നൽകിയതുമായ കാര്യം സത്യത്തെ പിന്തുടരുവാനുള്ള ആഹ്വാനമാകുന്നു. സത്യത്തിന്റെ വക്താവ് വായിച്ചുകൊണ്ട് അസത്യത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തണമെന്നും അജ്ഞതയിൽ നിന്ന് വിജ്ഞാനത്തിലേക്ക് എന്നെ നയിക്കണമെന്നും ഹിന്ദുവിശ്വാസിയുടെ പ്രാർത്ഥനയിൽ ഉദ്ഘോഷിക്കുമ്പോൾ അതേ കാര്യം തന്നെ മുസൽമാന്റെ ഖുർആനും പ്രഖ്യാപിക്കുന്നു. അപ്പോൾ താങ്കൾ ഹിന്ദുവായിരിക്കട്ടെ മുസൽമാനായിരിക്കട്ടെ, ഏത് കാര്യത്തിലും താങ്കളുടെ മുമ്പിലുണ്ടാകേണ്ട നയം ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പഠിക്കുക. അതിന് ആ കാര്യത്തിലുള്ള അജ്ഞതയാകുന്ന അന്ധകാരത്തിൽ നിന്ന് സ്വന്തം മനസ്സിനെ മോചിപ്പിക്കുക. എന്നിട്ട് അതിലുള്ള ജ്ഞാനം, ഏതാണ് ഒരു വസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ വിവരം, അത് മനസ്സിലാക്കുകയും അതിനതിന്റെ പ്രകാശത്തിൽ എത്തിച്ചേരുകയും ചെയ്യുക. അങ്ങനെ പഠനത്തിലൂടെയും ഗവേഷണത്തിലൂടെയും ചിന്തയിലൂടെയും തനിക്ക് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട കാര്യമാകട്ടെ അതിനെ പിന്തുടരുവാൻ പിന്നീട് അമാന്തിച്ചു നിന്നുകൂടാ. സത്യമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ പിന്തുടരുക, അസത്യത്തെ തള്ളിക്കളയുക. താൻ അജ്ഞതയിലായിരുന്ന കാലഘട്ടത്തിൽ അസത്യത്തെ പിന്തുടരുന്നതിന്റെ പേരിൽ ദൈവം ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഈ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ ഇസ്ലാമും ഹിന്ദുമതവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നാം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ദൈവവിശ്വാസം എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നു. ഹിന്ദുമതവും അംഗീകരിക്കുന്നു, അത് ക്രിസ്തുമതവും അംഗീകരിക്കുന്നു, ഇസ്ലാമും അത് അംഗീകരിക്കുന്നു. പക്ഷേ ഹിന്ദുമതത്തിന്റെയും ഇസ്ലാമിന്റെയും വിശ്വാസങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അവ തമ്മിൽ അടിസ്ഥാനപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഇവയിൽ ഏതാണ് ശരിയെന്ന് കണ്ടുപിടിക്കുകയും ശരിയെ പിന്തുടരുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയുമാണ്. ഇസ്ലാം ദൈവത്തിൽ വിശ്വസിക്കുവാൻ വേണ്ടി കൽപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ ദൈവം ഏകനായിരിക്കണം എന്നുകൂടി നിഷ്കർഷിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച വചനത്തിൽ അതിന്റെ അവസാനത്തിൽ പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു: നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പങ്കുകാരം ഉണ്ടാക്കരുത്. അഥവാ നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ നിയന്ത്രിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ആകാശത്തെ സംവിധാനിച്ച, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ഒരുക്കിയ, നിങ്ങൾക്ക് വേണ്ടി സൂര്യനെയും ചന്ദ്രനെയും ശക്തിച്ച, വായുവിനെ ശക്തിച്ച, ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച, അതുപോലെ തന്നെ മൃഗങ്ങളെയും മറ്റു വസ്തുക്കളെയും നിങ്ങൾക്ക് വേണ്ടി കരിഞ്ഞേകിയ ആ ദൈവത്തെ, ആ സാക്ഷാൽ ഈശ്വരനെ, ആ ബ്രഹ്മാവിനെ, ആ ഹിരണ്യഗർഭയെ, ഗർഭനെ മാത്രമേ നിങ്ങൾ ആരാധിച്ചുകൂടൂ എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നു. എന്നാൽ ഹിന്ദു സുഹൃത്തുക്കളുടെ നിലവിലുള്ള ജീവിതത്തെയും അവരുടെ വിശ്വാസത്തെയും കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ അവരുടെ പുരാണങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ പറയുന്നത്, അല്ലെങ്കിൽ നാട്ടിലെപ്പോഴും പറയാറുള്ളത്, ഹിന്ദുക്കൾക്ക് 30 ദൈവങ്ങളുണ്ട് എന്നാണ്. 30 ദൈവങ്ങൾ, അവയെല്ലാം തന്നെ വ്യത്യസ്ത ഹിന്ദുക്കൾ വിവിധ രൂപങ്ങളിൽ ആരാധിച്ചു വരുന്നു. ഇവയിൽ പശു, പാമ്പ്, ഗരുഡൻ, ആന തുടങ്ങിയ ഒട്ടേറെ മൃഗങ്ങൾ നമുക്ക് കാണാം. അതുപോലെ പക്ഷികളെയും കാണാം. അതിനും പുറമെ കല്ലുകൊണ്ടും മരം കൊണ്ടും നിർമ്മിച്ച പല ബിംബങ്ങളെയും പ്രതിമകളെയും ഹിന്ദുക്കൾ ആരാധിച്ചു വരുന്നു. ഇനിയും ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ പല മനുഷ്യരെയും ആരാധിക്കുന്ന ഹിന്ദുക്കളെയും നമുക്ക് കാണാം. ഈയിടെയായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നസങ്കീർണമായ ഒരു കാര്യമാണ് ബാബരി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നം. ഞാനതിന്റെ ചരിത്രപരമായ വശത്തിലേക്കോ, അതല്ലെങ്കിൽ അത് പള്ളിയാണോ ക്ഷേത്രമാണോ രാമൻ ജനിച്ച സ്ഥലമാണോ അല്ലേ എന്നുള്ള വിഷയത്തിലേക്ക് കടക്കുന്നില്ല. മറിച്ച് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ഹിന്ദു സഹോദരങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുക്കളിൽ നിന്നുള്ള ഒരു ചെറിയ വിഭാഗമെങ്കിലും പ്രഖ്യാപിക്കുന്നത് തങ്ങളുടെ ദൈവമായ രാമൻ അവിടെ ജനിച്ചു എന്നാണ്. ശ്രീരാമൻ അവിടെ ജനിച്ചു എന്ന്, ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ ദൈവമായി സങ്കല്പിച്ചു എന്നുള്ളത് തർക്കമില്ലാത്ത ഒരു വസ്തുതയായിക്കൊണ്ട് നമുക്കിതിൽ കാണാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഹിന്ദു സഹോദരങ്ങൾ പലപ്പോഴും എപ്പോഴും തന്നെ വിവിധതരം വസ്തുക്കളെ ആരാധിക്കുന്നു. ഇനി അതിലേറെ രസകരമായിട്ടുള്ളത് ഓരോ പ്രദേശത്തും വ്യത്യസ്തങ്ങളായ ദൈവങ്ങളാണുള്ളത് എന്നാണ്. ഉദാഹരണമായി ഉത്തരേന്ത്യയിൽ പശുവിനെ ആരാധിക്കുമ്പോൾ കേരളത്തിൽ പശുവിനെ ആരാധിക്കുന്നവർ വളരെ വളരെ അപൂർവമാണ്. കേരളത്തിൽ ആരാധിക്കപ്പെടുന്ന പല വസ്തുക്കളെയും ഉത്തരേന്ത്യയിൽ ആരാധിക്കപ്പെടുന്നില്ല. ഉത്തരേന്ത്യയിലും കേരളത്തിലും വിശ്വസിക്കാത്ത പല കാര്യങ്ങളും കിഴക്കനേന്ത്യയിലും മധ്യേന്ത്യയിലും അതുപോലുള്ള സ്ഥലങ്ങളിൽ വിശ്വസിക്കുന്നതായി നമുക്ക് കാണാം. അവിടങ്ങളിൽ വിശ്വസിക്കാത്ത കാര്യങ്ങൾ കേരളത്തിലും കേരളത്തിലും അവിടങ്ങളിലും ഇല്ലാത്ത കുറെ ദൈവങ്ങളെ ഉത്തരേന്ത്യയിലും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിന്റെയും പുറമെ ഒരേ പ്രദേശത്ത് തന്നെ വ്യത്യസ്ത വിഭാഗങ്ങൾ വ്യത്യസ്തമായ ആരാധ്യ വസ്തുക്കളെയാണ്, ആരാധനാ പാത്രങ്ങളെയാണ് തെരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം. കേരളത്തിൽ തന്നെ ഹരിജൻ ആരാധിക്കുന്നത് ഓരോ തരം പ്രതിഷ്ഠകളെയോ അല്ലെങ്കിൽ ഭാവനാ സങ്കല്പനങ്ങളെയുമാണ്. അതേസമയം ഈഴവനും തീയ സമുദായക്കാരും ആരാധിക്കുന്നത് മറ്റു സങ്കല്പങ്ങളെയാണ്. സവർണ വിഭാഗം ആരാധിക്കുന്നതാകട്ടെ വേറെയും കുറെ സങ്കല്പങ്ങളെയാണ് അല്ലെങ്കിൽ ദൈവങ്ങളെയാണ്. ഇനിയും ഇതിലേറെ രസകരമായിട്ടുള്ളത് കുലദൈവങ്ങൾ എന്ന സമ്പ്രദായവും നമുക്ക് കാണാവുന്നതാണ്. ഓരോ വീട്ടിലും പ്രത്യേകമായുള്ള ആരാധ്യ വസ്തുക്കൾ, അവയിൽ ചിലത് പ്രേതങ്ങളാണെന്ന് വിശ്വസിക്കുന്നു, മറ്റിലത് ഭൂതങ്ങളാണെന്ന് വിശ്വസിക്കുന്നു, വേറെ ചിലത് ബ്രഹ്മമാണെന്ന് വിശ്വസിക്കുന്നു, മറ്റിലത് കല്ലുകളും മണ്ണും ജന്തുജാലങ്ങളുമായി കൊണ്ടും നമുക്ക് കാണാം. ഇങ്ങനെ വ്യത്യസ്തമായ വസ്തുക്കളെ ആരാധിക്കുന്ന ഒരു ജനവിഭാഗം ഇന്ത്യയിലുള്ള ഈ സമൂഹത്തിന്റെ മുഴുവനായിക്കൊണ്ട് പറയപ്പെടാവുന്ന ഒരു പേര്, അതാണത്രേ ഹിന്ദു എന്ന് പറയുന്നത്, അഥവാ വ്യത്യസ്തങ്ങളായ ആരാധ്യ വസ്തുക്കൾ. വിവിധങ്ങളായ പൂജാരൂപങ്ങൾ, വിവിധങ്ങളായ ആഘോഷങ്ങൾ, വിവിധങ്ങളായ ആചാരങ്ങൾ, വിവിധങ്ങളായ അനുഷ്ഠാനങ്ങൾ, ഒന്നും മറ്റൊന്നിനോടൊരു ബന്ധമില്ലാത്ത രൂപത്തിലുള്ള ആരാധനകൾ, ഇതെല്ലാം നമുക്ക് ഇന്ത്യയിലെ ഹിന്ദു സമൂഹത്തിൽ കാണാവുന്നതാണ്. ഞാനിത് അവരെ ആക്ഷേപിക്കുവാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ വേണ്ടി മാത്രം ഈ കാര്യം ഉണർത്തുകയാണ്. ഇവയിൽ പലതും തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഉദാഹരണമായിക്കൊണ്ട് ബിംബങ്ങൾ, അവയിൽ ചിലത് കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, മറ്റു ചിലത് ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, ചിലത് വില പിടിച്ച ലോഹങ്ങളാണെങ്കിൽ മറ്റത് വില കുറഞ്ഞ ലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ തന്നെ കൈകൊണ്ടാവുന്നു ഈ ദൈവങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ മനുഷ്യൻ അഥവാ ഈ സൃഷ്ടിച്ച മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് ഈ ദൈവങ്ങൾ ഉണ്ടായിരുന്നില്ല, അഥവാ ഈ ദൈവങ്ങൾക്ക് ഈ മനുഷ്യനെ സൃഷ്ടിപ്പിക്കുന്നതിൽ യാതൊരു പങ്കുമില്ല. ഇവൻ ആദ്യമായി വായു നൽകിയപ്പോഴും ഇവന് ഭക്ഷണം നൽകിയപ്പോഴും ഇവന് കഴിവുകൾ നൽകിയപ്പോഴും അവനാൽ പിന്നീട് സൃഷ്ടിക്കുന്ന ഈ ദൈവങ്ങൾക്ക് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണമായിക്കൊണ്ട് മരം കൊണ്ടുണ്ടാക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാശാരി കാട്ടിൽ നിന്നൊരു മരം വെട്ടിക്കൊണ്ടുവന്നത്, അതെടുത്തുകൊണ്ട് അയാൾ ഒരു പ്രത്യേക രൂപത്തിൽ ഒരു ഷെയ്പ്പിൽ അത് നിർമ്മിക്കുന്നു. ദൈവത്തെ ഇതിൽ നിന്ന് കൊത്തിയെടുത്തുകൊണ്ട് പിന്നീട് അതിനെ പൂജിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും രസകരമായൊരു വസ്തുത, ദൈവത്തെ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഈ മരത്തിന്റെ ബാക്കിയുള്ള വശങ്ങൾ കൊണ്ട് ചിലപ്പോൾ അയാൾ വീട് നിർമ്മിച്ചു എന്ന് വരും. അതിന്റെ കുറെ ഭാഗങ്ങൾ അയാൾ അടുപ്പിലിട്ട് കത്തിക്കുകയും ചെയ്യും, അഥവാ ഒരു ഭാഗത്തെ കൊണ്ട് പൂജിക്കുവാനുള്ള ദൈവവും മറ്റൊന്ന് ഭക്ഷണം ഉണ്ടാക്കുവാൻ ആവശ്യമുള്ള വിറകുമായി കൊണ്ട് മാറുന്നു എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ഇതൊരു യാഥാർത്ഥ്യമാവുന്നു. അതുപോലെ തന്നെ കല്ലിൽ കൊത്തിപ്പണിയുന്ന ദൈവം, ലോഹങ്ങളിൽ ഉണ്ടാക്കുന്ന ദൈവം, ആ ദൈവങ്ങളെയെല്ലാം ആരാധിക്കുന്ന മനുഷ്യൻ അല്ല ഒന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ അവനും മനസ്സിലാക്കാൻ സാധിക്കും ഈ ദൈവങ്ങളെ ഉണ്ടാക്കിയയാൾ ഇതിൽ ലോഹത്തിൽ നിന്നാണ് ഉണ്ടാക്കിയത്, ഇതേ ലോഹം തന്നെ സ്വർണ്ണമേയാണെന്ന് സങ്കല്പിക്കുന്നെങ്കിൽ സ്വർണം കൊണ്ടുള്ള ഒരു ദൈവത്തെ, ഒരു വിഗ്രഹത്തെ ഒരാൾ ആരാധിക്കുന്നു, അതേ സ്വർണം കൊണ്ട് തന്നെ അഥവാ ദൈവത്തെ നിർമ്മിച്ച സത്തയെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ആഭരണമായി കൊണ്ടുപോയിരിക്കുന്നു. ഇരുമ്പ് കൊണ്ടാണ് ദൈവത്തെ നിർമ്മിക്കുന്നതെങ്കിൽ ആ ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അയാൾ പിക്കാസും കോടാലിയും എല്ലാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെയും ആഭരണങ്ങളുടെയും വസ്തുക്കളുടെയും സത്തയിൽ നിന്ന് തന്നെ ദൈവത്തെ ഉണ്ടാക്കുന്നു, മനുഷ്യൻ തന്നെ അതിനുണ്ടാക്കുന്നു. എന്നിട്ട് പിന്നീട് ആ മനുഷ്യൻ അതിനെ മുമ്പിൽ തന്റെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങളും അതിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു, ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പൂജിക്കുന്നു. അതിനെയാണെങ്കിൽ അവനാണ് താനും ഉണ്ടാക്കിയത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പലപ്പോഴും നാം പത്രങ്ങളിൽ വായിക്കാറുണ്ട് ദൈവങ്ങളെ കത്തുകൊണ്ടുപോയ വാർത്ത. പാലക്കാട്ടും തൃശൂരിലുമെല്ലാം തന്നെ സ്വർണത്താലും വെള്ളിയാലും എല്ലാം ഉണ്ടാക്കിയ പല ദൈവങ്ങളെയും പല തസ്കരന്മാരും കത്തുകൊണ്ടുപോയി. വേറെ ചിലയിടങ്ങളിൽ ദൈവങ്ങൾ അണിഞ്ഞിരുന്ന അല്ലെങ്കിൽ അവയിൽ ചാർത്തിയിരുന്ന സ്വർണവും മാലകളുമെല്ലാം തന്നെ മോഷ്ടാക്കിൽ എടുത്തുകൊണ്ടുപോയി. എന്നിട്ടും ഈ മോഷ്ടാക്കളെ തടയുവാനോ ഇവരെ കഠിനമായി ശിക്ഷിക്കുവാനോ ഈ ദൈവങ്ങൾക്ക് സാധിക്കുന്നില്ല. ദൈവത്തെ കട്ടുകൊണ്ടുപോയി എന്ന് കേട്ടാൽ ഉടനെ തന്നെ ഭക്തനായ സഹോദരൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുകയായി ദൈവത്തെ കള്ളന്മാരിൽ നിന്ന് വീണ്ടെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഇതാണ് ദൈവത്തിന്റെ സ്ഥിതിയെങ്കിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ തന്റെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഈ ദൈവങ്ങളോട് പറയുന്നത്, ദൈവങ്ങൾക്ക് സ്വന്തം അപകടങ്ങളെയും സ്വയം ബാധിക്കുന്ന നാശങ്ങളെയും പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നിരിക്കെ മറ്റൊരാളെ സഹായിക്കുവാൻ ഈ ദൈവങ്ങൾക്ക് എങ്ങനെ സാധിക്കാനാണ്? മാത്രമല്ല, ഈ ദൈവങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിലും മനുഷ്യന് രക്ഷ നൽകുന്നതിലും വല്ല പങ്കുമുണ്ടോ? വല്ല പങ്കുണ്ടായിരുന്നുവെങ്കിൽ ആ കള്ളന്മാരുടെ കൈപിടിക്കുവാനും അവരെ നശിപ്പിച്ചു കളയുവാനും ഈ ദൈവങ്ങൾക്ക് സാധിക്കേണ്ടിയിരുന്നില്ലേ എന്ന് വികാരങ്ങൾ വിട്ടുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സുഹൃത്തുക്കൾ ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സ്വന്തമായുള്ളൊരു അപകടത്തെ, സാധാരണ മനുഷ്യന്മാർ പലപ്പോഴും തടുത്തു നിർത്താറുള്ള ഒരു അപകടത്തെ, അത് ദൈവങ്ങൾക്ക് തടുത്തു നിർത്താൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിലൊരു കള്ളൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് കൂക്കിയാർക്കുവാനും ശബ്ദമുണ്ടാക്കാനും സാധിക്കും. പലപ്പോഴും കള്ളനെ ആറ്റിയൊടിക്കാനും നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ നാം ആരാധിക്കുന്ന ദൈവങ്ങൾ, ആ ദൈവങ്ങൾക്ക് കള്ളനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുവാനോ കള്ളൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതാ വന്നിരിക്കുന്നു എന്നുള്ള വാർത്ത ഭക്തജനങ്ങളെയും ക്ഷേത്രപ്രാവുകാരെയും അറിയിക്കുവാനോ സാധിക്കുന്നില്ല. മാത്രമല്ല, അവയെ തട്ടിയെടുത്തുകൊണ്ടുപോയപ്പോൾ പ്രതിരോധിക്കാനും സാധിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ, ഭക്തനായ സഹോദരനേക്കാൾ അശക്തനാകുന്നു ഈ ആരാധിക്കപ്പെടുന്ന ദൈവമെന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എങ്കിൽ പിന്നെ എങ്ങനെയാകുന്നു നമ്മുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഈ ദൈവങ്ങളുടെ മുമ്പിൽ പറഞ്ഞാൽ അവ പരിഹരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ ശത്രു വരുമ്പോൾ ഈ ദൈവത്തെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഈ ദൈവത്തിന് എങ്ങനെയാണ് സഹായിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് രോഗങ്ങൾ വരുമ്പോൾ, നിങ്ങൾക്ക് നാശങ്ങൾ വരുമ്പോൾ, നിങ്ങളൊരു അപകടത്തിൽ പെടുമ്പോൾ, സ്വയം അപകടത്തിൽ തന്നെ നിന്ന് പോലും രക്ഷിക്കാൻ സാധിക്കാത്ത ഈ കല്ലുകളെ പോലെയുള്ള ദൈവങ്ങൾക്ക്, ഈ വിഗ്രഹങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുക എന്ന വസ്തുത ഓരോരുത്തരും ശരിയായി പരിശോധിക്കേണ്ടതാണ്. ജന്തുക്കളെ ആരാധിക്കുന്നവരുടെ സ്ഥിതിയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. പശുവിനെ ആരാധിക്കുന്നവരുടെ കാര്യം ചിന്തിച്ചു നോക്കൂ. നമ്മൾ കേരളത്തിൽ ആ പശുവിനെ വളർത്തുന്നു. ചില ആളുകൾ അതിനെ അറുത്തു നിന്നില്ലെങ്കിലും മറ്റുചിലർ അതിനെ അറുത്തു നിന്നു. ഈ പശു ഒരു ദൈവമായിരുന്നുവെങ്കിൽ ദൈവത്തെ ഈ രൂപത്തിൽ അറുത്തു നിന്നുവാൻ മറ്റുള്ളവർക്ക് സാധിക്കുമായിരുന്നുവോ? അഥവാ സ്വന്തം മരണത്തെ പോലും തടുത്തു നിൽക്കാൻ സാധിക്കാത്ത പശുവാകുന്ന ദൈവത്തെ നമ്മളെങ്ങനെയാണ് അപകട സമയത്ത് വിളിച്ചുകൊണ്ട് വാസിക്കുന്നത്? നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് അതിനെ പൂജിക്കുന്നത്? ഇതുപോലെ തന്നെയാണ് ഗരുഡനായിരുന്നാലും സർപ്പമായിരുന്നാലും എല്ലാം നമുക്ക് കാണാം. സർപ്പത്തെ ചിലർ അടിച്ചുകൊള്ളുന്നു, മറ്റു ചിലർ അതിനെ പൂജിക്കുന്നു. സ്വന്തം മരണത്തെപ്പോലും വധത്തെപ്പോലും തടുത്തു നിർത്താൻ ഈ സർപ്പത്തിനാവുന്നില്ലെങ്കിൽ എങ്ങനെയാണ് പിന്നീട് നമ്മുടെ കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും ദൂരീകരിക്കാൻ ഈ സർപ്പത്തിനാവുക എന്ന് നാം പരിശോധിക്കേണ്ടതാണ്.
മാത്രമല്ല, 33 ദൈവങ്ങളിൽ ബഹുഭൂരിഭാഗവും ജന്തുക്കളും കല്ലുകളും സൃഷ്ടികളുമാണെങ്കിലും ചുരുക്കം ആളുകളെങ്കിലും ദൈവികമായ കഴിവോട് കൂടിയവരില്ലേ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഉദാഹരണമായി കൊണ്ട് ദൈവത്തിന്റെ ഭാഗമായി എണ്ണാറുള്ള ത്രിമൂർത്തികൾ, അതുപോലെ തന്നെ ദേവന്മാർ, ഇവരൊക്കെ തന്നെ നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും നമ്മെ സഹായിക്കാനും കഴിവുള്ളവരാണ്. പശുക്കളെപ്പോലെ കഴിവില്ലാത്തവരല്ല, സർപ്പത്തെപ്പോലെ മനുഷ്യന് കൊന്നുകളയാൻ കഴിയുന്നവരല്ല, ബിംബങ്ങളെയും കല്ലുകളെയും പോലെ കേൾക്കാൻ കഴിവില്ലാത്തവയും കാണാൻ കഴിവില്ലാത്തവയും സ്വന്തം അപകടങ്ങളെ തടുത്തു നിർത്താൻ സാധിക്കാത്തവയും അല്ല എന്ന് വിശ്വസിച്ചേക്കാം. എങ്കിൽ ഒരേ തുല്യശക്തിയുള്ള, അതല്ലെങ്കിൽ പ്രപഞ്ച നിയന്ത്രണത്തിലും മനുഷ്യനെ നിയന്ത്രിക്കുന്നതിലും കഴിവുള്ള ഒന്നിലേറെ ദൈവങ്ങൾ ഉണ്ടായിക്കൂടെ? അവയെ നമ്മൾ ആരാധിക്കുന്നത് ശരിയല്ലേ? അപ്പോൾ എന്തിനാണ് ഇസ്ലാം കേവലം ഏകദൈവ വിശ്വാസം മാത്രം വിളിച്ചു പറയുന്നത് എന്ന് സംശയം ഉന്നയിച്ചേക്കാം. ഇത്തരമൊരു സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനമാകുന്നു. ഇതിന്റെ ചെറിയൊരണു മുതൽ ഇതിലെ ഏറ്റവും വലിയ ഗോളങ്ങളും അതുപോലെ തന്നെ ഗാലക്സികളും അവയെല്ലാം തന്നെ കൃത്യമായ ഒരു നിയന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീങ്ങുന്നത്. മനുഷ്യന് ഒരു സമയം കഴിക്കുന്ന ഭക്ഷണം അതൊന്നും എടുത്ത് പരിശോധിച്ചു നോക്കൂ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഈ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഈ ഭക്ഷണം ഉണ്ടാകണമെങ്കിൽ ഒന്നാമതായിക്കൊണ്ട് ഭൂമി ഉണ്ടായിരിക്കണം, അതിൽ ഫലപുഷ്ടിയുള്ള മണ്ണുണ്ടായിരിക്കണം, വിത്തുമുണ്ടായിരിക്കണം. ഈ വിത്ത് ഒരാൾ ഭൂമിയിൽ ഇട്ടുകയും ഫലപുഷ്ടിയുള്ള മണ്ണുമായതുകൊണ്ട് മാത്രം അത് മുളച്ചു വരില്ല. കാർമേഘത്തിൽ നിന്ന് മഴവർഷിക്കണം. മഴ വർഷിക്കാമെങ്കിൽ നീരാവിയുള്ള വായു ഉണ്ടായിരിക്കണം. നീരാവിയും കാർമേഘവും ഉണ്ടായിത്തീരണമെങ്കിൽ സമുദ്രജലം ആവശ്യമാണ്. സമുദ്രജലം ചൂടുപിടിച്ച് നീരാവിയായി തീരണമെങ്കിൽ സൂര്യനുണ്ടായിരിക്കണം. അപ്പോൾ സൂര്യന്റെ ചൂട് തട്ടി സമുദ്രത്തിലെ ജലം നീരാവിയായി, അത് പിന്നീട് കാർമേഘമായി, അതിലൂടെ തണുത്ത കാറ്റടിച്ച് മഴ വർഷിക്കുന്നു. ഇങ്ങനെ മഴ വർഷിച്ചു കഴിഞ്ഞാൽ സസ്യം വളർന്നു വരികയാണ്. അത് മുളച്ചു വരുമ്പോൾ പിന്നെയും അതിന് വായു വേണം. ഭൂമിയിൽ നിന്ന് അത് വലിച്ചെടുക്കുന്ന ഫലഭൂയിഷ്ടമുള്ള മണ്ണിലെ വളങ്ങളും അതുപോലെ തന്നെ അത് വലിച്ചെടുക്കുന്ന വായുവും ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ പിന്നെയും സൂര്യന്റെ പ്രകാശം അനിവാര്യമാവും. അങ്ങനെ അത് ചെറിയായി അവസാനം അതിൽ ധാന്യങ്ങളുണ്ടായി അതിനെല്ലായി അരിയായി നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെ നാം അതിൽ നിന്ന് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം ചോറ് പാകം ചെയ്തു എന്ന് സങ്കല്പിക്കൂ. പിന്നീട് നമ്മൾ അത് ഭക്ഷിക്കണമെങ്കിൽ, ഭക്ഷിച്ചിട്ട് അത് ധരിക്കണമെങ്കിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ വേറെ വേണം? ഭക്ഷിക്കണമെങ്കിൽ തന്നെ നമുക്ക് ശ്വസിക്കാനുള്ള വായു വേണം. ആ വായുവിലുള്ള ഓക്സിജൻ വലിച്ചെടുത്ത് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് ഊർജത്തെ ഉണ്ടാക്കി എന്നിട്ട് വേണം ഭക്ഷണം ദഹിപ്പിക്കുവാൻ. ആ ദഹിക്കുന്ന ഭക്ഷണമാകട്ടെ, അത് ദഹിക്കണമെങ്കിൽ നമ്മുടെ ആന്തരാവയവങ്ങളുടെ ശക്തിയായ പ്രവർത്തനങ്ങൾ വേണം. എന്നിട്ട് ആ ഭക്ഷണം കൊണ്ട് നമുക്ക് പ്രയോജനം ലഭിക്കണമെങ്കിൽ അത് നമ്മുടെ രക്തക്കുഴലുകളിലൂടെ വലിച്ചെടുക്കപ്പെടണം. അങ്ങനെ നമ്മുടെ ഓരോ സെല്ലുകളിലും അതെത്തിച്ചേരണം. അവിടെ നിന്ന് ബാക്കി വരുന്ന മാലിന്യങ്ങളെ പിന്നീട് രക്തക്കുഴലുകളിലൂടെ പുറത്തേക്ക് നീക്കുകയും എന്നിട്ട് അത് വിസർജിക്കപ്പെടുകയും ചെയ്യണം. ഇതാകുന്നു നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുന്നതിന്റെ, ഒരു വെച്ച് കഴിക്കുന്നതിന്റെ പിന്നിലുള്ള നിയന്ത്രണം എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ദൈവവും, വായുവിനെ സൃഷ്ടിച്ചത് വേറൊരു ദൈവവും, വെള്ളത്തെ സൃഷ്ടിക്കുന്നത് വേറൊരു ദൈവവും, സൂര്യനെ സൃഷ്ടിച്ചത് മറ്റൊരു ദൈവവുമായിരുന്നുവെങ്കിൽ ഈ പ്രവർത്തനം സുഗമമായി നീങ്ങുമായിരുന്നില്ല. മറിച്ച് എല്ലാം തന്നെ ഒരാളുടെ ബുദ്ധിപൂർവമായ നീക്കമായതുകൊണ്ട് ഇത് ഭംഗിയായിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതല്ലെങ്കിൽ മുന്നണി ഭരണങ്ങളുള്ള തെരഞ്ഞെടുപ്പ് പോലെ ദീർഘമായ കാലഘട്ടം വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കും. കാരണം ഓരോ ദൈവവും സ്വന്തമായി ചിന്തിക്കുവാനും സ്വന്തമായി അധികാരമുള്ളവരുമാണല്ലോ. അപ്പോൾ സ്വന്തമായി ആധിപത്യം ഉറപ്പിക്കാനുള്ള പ്രവണത സ്വാഭാവികമായി കൊണ്ടുമുണ്ടാകും. അപ്പോൾ ഒരു ഉദാഹരണമായിക്കൊണ്ട് സൂര്യദൈവം സൂര്യനെ കീഴ്പ്പെടുത്തിയ ദൈവം പറയുകയാണ്, ഈ സൂര്യൻ എന്റേതാകുന്നു, അതിന്റെ പ്രകാശം ഞാൻ നിങ്ങൾക്ക് ഭൂമിയിലേക്ക് വിട്ടുതരില്ല എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഭൂമിയിൽ പിന്നീട് മഴ പെയ്യില്ല, ഭൂമിയിൽ പിന്നീട് സസ്യങ്ങൾ ഉണ്ടാവില്ല, ഭൂമിയിൽ പിന്നീട് മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല, ഒരിറ്റ് ഭക്ഷണം വെള്ളം പോലും കുടിക്കില്ല, അതുപോലെ തന്നെ ഒരു വറ്റു പോലും ഭക്ഷിക്കാൻ മനുഷ്യന് സാധിക്കുന്നില്ല. ഇത് സൂര്യദേവനെ നിയന്ത്രിക്കുന്ന ദൈവം വെള്ളം നൽകാൻ ഏർപ്പാട് ചെയ്തുവെങ്കിൽ വായുവിന്റെ ദൈവം പറയുകയാണ് വായു വിട്ടുവരികയില്ല എന്ന് പറഞ്ഞാലും സസ്യങ്ങൾക്കോ മനുഷ്യനോ ജന്തുജാലങ്ങൾക്കോ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ഇനി അതല്ല, മനുഷ്യനെ കെട്ടിച്ച ദൈവം പറയുകയാണ് നിങ്ങളുടെ ആരുടെയും മോശാരം എനിക്ക് വേണ്ട, അതുകൊണ്ട് എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാ എന്ന് പറഞ്ഞാലും നമുക്ക് ഭക്ഷണം ലഭിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഒരു നിസ്സാരമായ ചലനം പോലും കുഴപ്പത്തിലാവുകയും അങ്ങനെ മനുഷ്യൻ നശിക്കും, ഗോളങ്ങൾ നശിക്കും, എല്ലാം തന്നെ നശിച്ചു പോകുമായിരുന്നു ഈ പ്രപഞ്ചത്തിന് അതീശാധികാരികളായ ഒന്നിലേറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ. അതുകൊണ്ട് അത്ര പരിശുദ്ധ ഖുർആൻ ഈ കാര്യം വ്യക്തമാക്കിയത് ആകാശഭൂമികളിൽ സാക്ഷാൽ ദൈവമായ അള്ളാഹു ഒഴികെ മറ്റേതെങ്കിലും ദൈവങ്ങളുണ്ടായിരുന്നുവെങ്കിൽ അവരെന്തും നശിച്ചു പോകുമായിരുന്നു. അതിനാൽ ജനങ്ങൾ ദൈവത്തിൽ പങ്കുചേർത്തുകൊണ്ട് ദൈവത്തെ വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് മഹത്തായ അധികാരമുള്ള സിംഹാസനത്തിന്റെ നാഥനായ രക്ഷിതാവ് മഹാപരിശുദ്ധനാകുന്നു എന്ന്. ഇനി മറ്റൊരു ചോദ്യം ഉയർന്നേക്കാം, പല ദൈവങ്ങളും ഇവിടെ സന്താനങ്ങളില്ലേ, അതുപോലെ മനുഷ്യനും സന്താനങ്ങൾ ഉണ്ടാകുന്നില്ലേ, അതുപോലെ ദൈവങ്ങൾക്കും സന്താനങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ദൈവങ്ങളുടെ ഒരു കുടുംബം തന്നെ ഉണ്ടാകുന്നതിന് എന്താണ് തടസ്സം? അവർക്കെല്ലാം ഒത്തൊരുമിച്ചു കൊണ്ട് നീങ്ങിക്കൂടെ എന്ന്. മാത്രമല്ല ആരാധിക്കപ്പെടുന്ന പല വസ്തുക്കളെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കിത് കാണാം. ശ്രീരാമൻ ദശരഥന്റെ മകനായിരുന്നു, അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും അമ്പാടിയിൽ തന്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, അവരെല്ലാം ജനിച്ചവരാകുന്നു. ഈ ദൈവങ്ങളുടെ മക്കളും ഒരുപക്ഷെ മക്കളായി തീരാനിടയുണ്ട്, ഉണ്ടായിക്കൂടെ എന്ന് ഒരു സുഹൃത്ത് ചോദിച്ചേക്കാം. ഇതിനെക്കുറിച്ച് ഇസ്ലാമിന്റെ വീക്ഷണം എന്ത് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇസ്ലാം ദൈവത്തിന് സന്താനത്തെ അനുവദിക്കുന്നില്ല. കാരണം മേൽ സൂചിപ്പിച്ചത് തന്നെ, ദൈവത്തിന്റെ സന്താനവും പിതാവും ഉണ്ടാവുകയും അങ്ങനെ പ്രപഞ്ചത്തിന്റെ അധികാരം ഒരു കുടുംബത്തിന്റെ വശമായി തീരുകയും ചെയ്യുമ്പോൾ കാലഘട്ടം മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഓഹരിയുടെ പ്രശ്നം പൊട്ടുവയ്ക്കും. ഒരു ദൈവം ഇന്ന ഓഹരി എനിക്ക് വേണം, ഇന്ന ഓഹരി എനിക്ക് വേണമെന്നപ്പോൾ മറ്റൊരു ദൈവവും പറയും. അങ്ങനെ പല ദൈവങ്ങളെ ഈ പ്രപഞ്ചത്തെ വീതിച്ചെടുക്കുകയും അവർ തമ്മിൽ സാധാരണ പലപ്പോഴും തന്നെ മാതാപിതാക്കളുടെ സ്വത്തുക്കൾ ഊരി വെക്കുമ്പോൾ ഓഹരി വെക്കുമ്പോൾ മക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറുള്ളതുപോലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ഇടയുണ്ട്. ഒരു പ്രാവശ്യം ഉണ്ടായില്ലെങ്കിലും മറ്റൊരു പ്രാവശ്യം ഉണ്ടായിത്തീരും. ഇത്തരം സാഹചര്യത്തിൽ കൈവശപ്പെടുത്തിയ സ്വത്തിൽ ഓരോ മകനും സ്വന്തം ഇഷ്ടം പോലെ വിനിയോഗിക്കും. അങ്ങനെ ദൈവത്തിന്റെ മക്കൾ പല രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ സൂര്യൻ ഒരു ദൈവം ഒരു മകൻ കൈവശപ്പെടുത്തി, ചന്ദ്രനെ മറ്റൊരു ദൈവം, അതുപോലെ തന്നെ വേറൊരു മകന്റെ അധീശതയിലായി വായു, അപ്രകാരം തന്നെ മറ്റൊരു മകന്റെ അധീശതയിലായി മനുഷ്യരും ജന്തുക്കളും, വേറൊരു പുത്രന്റെ ഓഹരിയായി മാറി ഭൂമിയെങ്കിൽ എങ്ങനെയാകുന്നു മനുഷ്യന് ഇവിടെ ജീവിക്കാൻ സാധിക്കുക? എന്റെ ഭൂമിയിൽ നിന്റെ മനുഷ്യൻ ജീവിക്കേണ്ട, നിന്റെ മനുഷ്യൻ എന്റെ വായു നൽകില്ല, നിന്റെ ജന്തുവിന് എന്റെ വെളിച്ചം നൽകില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വിധിപ്പുകൾ ഉണ്ടാകുകയും ഒരുപക്ഷെ അവർ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകുവാൻ പോലും ഇടയുണ്ട്. അതിനാൽ തന്നെ പ്രപഞ്ചത്തിന് ഒന്നിലേറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം ഈ കോടാനടി കൊല്ലങ്ങളായിക്കൊണ്ട് ഈ രൂപത്തിൽ വ്യവസ്ഥാപിതമായി നിലനിൽക്കുക എന്നുള്ളത് അസംഭവ്യമാണ്. അതത്രേ പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത്. അള്ളാഹുവിൻ പരതി, അള്ളാഹു അഥവാ സാക്ഷാൽ ദൈവം സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല. അവനോട് കൂടെ കൂട്ടുകാരനായിക്കൊണ്ട് മറ്റൊരു ദൈവവുമില്ല. അങ്ങനെ എങ്ങാനും ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടായിത്തീരുകയാണെങ്കിൽ ദൈവങ്ങൾ പരസ്പരം മത്സരിക്കാൻ ഇടവരികയും ചിലർ ചിലരെ പരാജയപ്പെടുത്തുകയും ചെയ്യും. അത്തരം വാദങ്ങളിൽ നിന്ന്, അതിനുള്ള സാധ്യതകളിൽ നിന്ന് ഈ പ്രപഞ്ചം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ ദൈവം പരിശുദ്ധനാകുന്നു, അവന് കൂട്ടുകാരോ പങ്കുകാരോ ഇല്ല എന്ന് പരിശുദ്ധമാണ് ചാടുക്കുന്നു. ഇനി പ്രശ്നത്തിന്റെ മറ്റു വശത്തിലേക്ക് കൂടി നമുക്ക് കിടക്കാം. ദൈവങ്ങൾ വ്യത്യസ്തമാണെന്ന് സങ്കല്പിക്കൂ. അങ്ങനെ ദൈവങ്ങൾ വ്യത്യസ്തങ്ങളായി തീരുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും മനുഷ്യന്റെ ആരാധനയും വ്യത്യസ്തമായിരിക്കും. ഞാനൊരു ദൈവത്തെ ആരാധിക്കുന്നു, മറ്റൊരാൾ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നു. ഒരാൾ വിശ്വസിക്കുന്നു എന്റെ ദൈവം ഏറ്റവും ഉന്നതനാണ് എന്ന്, മറ്റൊരുത്തൻ വിചാരിച്ചേക്കും എന്റെ ദൈവം എന്റെ ദൈവമാണ് ഉന്നതൻ, എന്റെ ദൈവം നീചനാകുന്നു അല്ലെങ്കിൽ താഴ്ന്നവനാകുന്നു എന്ന് വിശ്വസിക്കാൻ ഇടവന്നേക്കും. യഥാർത്ഥത്തിൽ ഈ അഭിപ്രായ വ്യത്യാസം മനുഷ്യനെ പല തട്ടുകളായി തിരിക്കാൻ അവസാനം എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ ഹൈന്ദവ സഹോദരങ്ങളുടെ സാമൂഹ്യ രംഗത്തുള്ള ചാതുർവർണ്ണയം യഥാർത്ഥത്തിൽ ബഹുദൈവ വിശ്വാസത്തിന്റെ ഒരു പരിണിതപരം കൂടിയാണ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ഇന്ത്യയിലെ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നതനുസരിച്ചുകൊണ്ട് അടിസ്ഥാനപരമായിക്കൊണ്ട് നാല് വർഗങ്ങളായിക്കൊണ്ട് മനുഷ്യനെ തരംതിരിച്ചിരിക്കുകയാണ്. അതിന്റെ ചാതുർവർണ്ണം എന്ന് പറയുന്നു. അവരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് സ്രഷ്ടാവായ ബ്രഹ്മാവ് അല്ലെങ്കിൽ ദൈവം തന്നെ അവരിൽ ഒരു വിഭാഗത്തെ മുഖത്തിൽ നിന്നും, മറ്റൊരു വിഭാഗത്തെ കൈകൊണ്ടും, വേറെ വിഭാഗത്തെ വയറുകൊണ്ടും, വേറെ വിഭാഗത്തെ കാൽപാദം കൊണ്ടും ശ്രദ്ധിച്ചിരിക്കുകയാണ്. മുഖം കൊണ്ട് ശ്രദ്ധിച്ചവൻ നന്ദസിന്റെ പ്രതീകമായ ബ്രാഹ്മണനും, അതുപോലെ തന്നെ കൈകൊണ്ട് ശ്രദ്ധിച്ചവൻ ശക്തിയുടെ പ്രതീകമായ ക്ഷത്രിയനുമാണെങ്കിൽ വൈശ്യൻ കൃഷിക്കാരനായി കൊണ്ടെണ്ണപ്പെടുന്നു. ശൂദരനാകത്തെ സമൂഹത്തിലെ ഏറ്റവും ആട്ടിയോടിക്കപ്പെട്ട വ്യക്തിയായിക്കൊണ്ടാണ് എണ്ണപ്പെടുന്നത്. ഈ രൂപത്തിൽ അടിസ്ഥാനപരമായി നാലായി വേർതിരിച്ചിരിക്കുകയാണ്. ഇതിന് പുറമെ ഇനി ഓരോ ജാതിയിലും ഈ ഓരോ വർണ്ണത്തിലും അവയിൽ തന്നെ മേൽക്കരയിലുള്ള ആളുകളും താഴ്ന്ന കരയിലുള്ള ആളുകളുമുണ്ട്. ബ്രാഹ്മണന്മാരിൽ തന്നെ ചിലർ ഉയർന്ന ബ്രാഹ്മണന്മാരും ചിലർ താഴ്ന്ന ബ്രാഹ്മണന്മാരുമാണ്. ക്ഷത്രിയരും അതുപോലെ വ്യത്യസ്തരാണ്. അപ്രകാരം വൈശ്യരും വ്യത്യസ്തർ തന്നെ. ശൂദ്രരാകട്ടെ, അവരെ അനേകായിരം ജാതികളായിക്കൊണ്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ വിവേക വിഷയമായ മണ്ഡൽ കമ്മീഷനെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കും. മണ്ഡൽ കമ്മീഷൻ നടത്തിയ തെളിവെടുപ്പുകളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ താഴ്ന്ന ജാതികളായ, പിന്നോക്ക വർഗങ്ങളായ ആയിരക്കണക്കിന് ജാതികളെ ഇന്ത്യയിൽ കണ്ടെത്തി. ഹിന്ദു സമൂഹത്തിൽ തന്നെ ഈ ജാതികളെ ഓരോന്നിനെയും എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഭാരതത്തിന്റെ ചരിത്രത്തിൽ മനുഷ്യരെ പല തട്ടുകളായി തിരിച്ചതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് എത്രയോ എത്രയോ കാണാവുന്നതാണ്. ബ്രാഹ്മണന്മാർ സമൂഹത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരോ, ശുദ്ധരർ പല വളരെ ഭിന്നരുമായിക്കൊണ്ട് എണ്ണപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ അനുസരിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ വിവേചനങ്ങളും ഏർപ്പെടുത്തുകയുണ്ടായി. ബ്രാഹ്മണൻ വെള്ളം കുടിക്കുന്ന കിണറിൽ നിന്ന് ശുദ്ധരന് വെള്ളം കുടിക്കാവതല്ല. അതുപോലെ തന്നെ ബ്രാഹ്മണൻ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ ശുദ്ധരന് യാത്ര ചെയ്യാവതല്ല. തൊട്ടുകൂട, ചീണ്ടിക്കൂട, എന്തിനധികം ബ്രാഹ്മണൻ ദൂരെ നിന്ന് വരികയാണെങ്കിൽ അപ്പോൾ വളരെ വഴിമാറിക്കൊണ്ട്, വളരെ ദൂരത്തേക്ക് വഴിമാറിക്കൊണ്ട് പാവപ്പെട്ട ശുദ്ധരം നടക്കണമെന്ന് മതം തന്നെ നിഷ്കർഷിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ മതത്തിൽ നിന്ന് അകന്നുപോയതിന്റെ ഫലമായി കൊണ്ട് ഉത്ഭവിച്ച ഒരനാചാരമായി കൊണ്ട് മാത്രം വെണ്ണാൻ സാധ്യമല്ല. കാരണം ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായ സ്മൃതികളിൽ തന്നെ ഈ ഐക്യത്തെ, അല്ലെങ്കിൽ ഈ വിവേചനത്തെ, ഈ ചാതുർവർണ്ണത്തെ അംഗീകരിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. നാരദ സ്മൃതി 9-ാം അധ്യായത്തിൽ ശ്ലോകം 317 നമുക്ക് പരിശോധിച്ചാൽ ഈ കാര്യം വളരെ വ്യക്തമാകും. ഒരു ഉദാഹരണം മാത്രമാകുന്നു ഇവിടെ നിരത്തുന്നത്. ഇത്രയും ഈ രൂപത്തിലുള്ള അനേകം ഉദാഹരണങ്ങൾ മനുസ്മൃതിയിലും മറ്റു പല സ്മൃതികളിലും നമുക്ക് പരിശോധിച്ചാൽ കാണാവുന്നതാണ്. നാരദ സ്മൃതിയിൽ പറയുകയാണ്, അവിദ്വാംശ്ചൈ വവിദ്വാശ്ച ബ്രാഹ്മണോ ദൈവതം മഹൻ. വെട്ടിയായാലും വിദ്വാനായാലും ബ്രാഹ്മണൻ ഈശ്വരന് തുല്യനാണ്. ബ്രാഹ്മണൻ വെട്ടിയായിരുന്നാലും ശരി, അതല്ല, അയാൾ വിദ്വാനായിരുന്നാലും ശരി, അവൻ ഏത് രൂപത്തിലുള്ളവനായിരുന്നാലും അവൻ ദൈവത്തിനോട് തുല്യമാകുന്നു. ദൈവത്തെ പോലെ ബഹുമാനിക്കേണ്ടതാണ് അവനെ. പ്രാണീതച്ച പ്രതിതച്ച യഥാ നിർദേവതം മഹൽ. കാരണം അഗ്നി അത് അടുപ്പിലായിരുന്നാലും ചുടലിലയിലായിരുന്നാലും പൂജിക്കപ്പെടേണ്ടതാണല്ലോ. തീയിനെ അത് അടുപ്പിൽ കത്തിക്കുന്ന തീയായിരുന്നാലും ചുടലയിൽ അവിടെ കത്തുന്ന തീയായിരുന്നാലും രണ്ടിനെയും ആരാധിക്കപ്പെടുന്ന പോലെ ബ്രാഹ്മണൻ അവൻ വിദ്യാഭ്യാസമുള്ളവനും തന്റേടമുള്ളവനുമാണെങ്കിലും അവൻ ആരാധിക്കണം. അതല്ല, അവൻ പരമവിഡ്ഢിയും ഒന്നിനും കൊള്ളാത്തവനുമാണെങ്കിലും അവനെ ബഹുമാനിക്കേണ്ടതാണ് എന്നത്രേ സ്മൃതിയിൽ നാരദ സ്മൃതി പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ മറ്റ് സ്മൃതികളിലേക്ക് കടന്നുപോവുകയാണെങ്കിൽ സമയം വളരെ ദീർഘിക്കുമെന്നതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനൊന്നും വിശദീകരിക്കുന്നില്ല. എങ്കിലും ചുരുക്കിക്കൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് പരിശോധിക്കാവുന്ന അല്ലെങ്കിൽ കണ്ടെത്താവുന്ന ചില കാര്യങ്ങളുണ്ട്. ഹിന്ദുമതത്തിൽ വേദം അതല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പാരായണം ചെയ്യാനുള്ള അനുവാദം ബ്രാഹ്മണർക്ക് മാത്രമാകുന്നു. ശുദ്ധരന് അത് ഒരു കാരണവശാലും പാരായണം ചെയ്തുകൂടാ. ബൃഹസ്പതി സ്മൃതിയിൽ പറയുന്നത്, വേദപാരായണം ചെയ്യുന്ന ശുദ്ധരന്റെ നാവറുത്തു കളയണം എന്നത്രേ പറയുന്നത്. അതുപോലെ തന്നെ ബ്രാഹ്മണനെ ബഹുമാനിക്കാത്ത ശുദ്ധരന്റെയും നാവറുത്തു കളയണമെന്ന് ബൃഹസ്പതി സ്മൃതി പറയുന്നു. നാരദ സ്മൃതി ഈ രണ്ട് കുറ്റങ്ങൾക്ക്, അതായത് വേദപാരായണം ചെയ്യുകയോ ബ്രാഹ്മണനെ ബഹുമാനിക്കാതിരിക്കുകയോ ചെയ്യുന്ന ശുദ്ധരന് നൽകേണ്ട ശിക്ഷ പറയുന്നത്, 10 ഇഞ്ച് നീളമുള്ള ചുട്ട ഇരുമ്പ് ചൂടുപിടിപ്പിച്ച് അവന്റെ വായിൽ കടത്തി വെക്കണമെന്നാണ്. ഇനി വേദപാരായണം ചെയ്യാൻ മാത്രമല്ല, വേദം വിശദീകരിക്കുന്നതോ അല്ലെങ്കിൽ വേദത്തിലെ കഥനങ്ങൾ കേൾക്കുന്നതോ വേദം കഥിക്കുന്നത് കേൾക്കുവാനോ അതിന് ശൂദ്രന് അവകാശമില്ല. ഗൗതമ ധർമ്മശാസ്ത്രത്തിന്റെ നിയമമനുസരിച്ചുകൊണ്ട് മതപരമായ കഥനം കേൾക്കുന്ന ശൂദ്രന്റെ കാതിൽ ഈയം ഒരുക്കി ഒഴിക്കേണ്ടതാണ്. ഇനി മാത്രമല്ല, വളരെ പ്രസിദ്ധമായ മനുസ്മൃതി തന്നെ പറയുന്നത്, ബ്രാഹ്മണനോടുകൂടി ഒരേ ഇരിപ്പിടത്തിൽ ഒരു ശുദ്ധരൻ ഇരിക്കുന്നത് കണ്ടാൽ അവന്റെ പൃഷ്ഠഭാഗം അറുത്തു കളയുകയും എന്നിട്ട് പിന്നീട് അവനെ നഗരത്തിൽ നിന്ന് ഓടിക്കുകയും ചെയ്യണമെന്നാണ്. എന്തിനധികം ശുദ്ധരന് സ്വന്തമായി കൊണ്ട് സമ്പാദിക്കുവാനോ സ്വയം സ്വത്തുണ്ടാക്കുവാനോ അവകാശമില്ല. മനുസ്മൃതിയിലെ നിയമമനുസരിച്ചുകൊണ്ട് ശുദ്ധരൻ സ്വയം സ്വത്ത് സമ്പാദിച്ചുകൂടാ. ഇനി അഥവാ ഏതെങ്കിലും ഒരു ശൂദ്രൻ അഥവാ ഒരു താഴ്ന്ന ജാതിക്കാരൻ സ്വത്ത് സമ്പാദിക്കുകയാണെങ്കിൽ അത് പിടിച്ചെടുക്കുവാൻ ബ്രാഹ്മണന് അവകാശമുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു മതത്തിന്റെ നിയമവും നിർദ്ദേശവുമാണ് ഇത് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവം ഈ രൂപത്തിൽ മനുഷ്യനെ വിവിധ തട്ടുകളും വിവിധ ഇനങ്ങളുമായി കൊണ്ട് സൃഷ്ടിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധ്യമാണോ? ഇല്ല, ഒരിക്കലും സാധ്യമല്ല. ഇസ്ലാം മതത്തെ വിളംബരം ചെയ്യുന്നത് ഇസ്ലാം വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു. മനുഷ്യനെല്ലാം തന്നെ ഒരേ വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരേ സൃഷ്ടിയിൽ നിന്ന് ജനിച്ച സന്താനങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആനിലെ 4 അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ്: യാ അയ്യുഹൻ നാസു തഖു റബ്ബകും അല്ലദി ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ജനങ്ങളെ, നിങ്ങളെ എല്ലാവരെയും ഒരേ ശരീരത്തിൽ നിന്ന് സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും അഥവാ നിങ്ങളെ ബ്രാഹ്മണനായും ക്ഷത്രിയനായും ശൂദ്രനായും വൈശ്യനായും ഈഴവനായും കീഴനായി കൊണ്ടും നായരും നമ്പൂതിരിയുമായി കൊണ്ട് ദൈവം സൃഷ്ടിച്ചിട്ടില്ല. മറിച്ച് നിങ്ങളെല്ലാവരെയും പിതാവ് വേറൊരാളാകുന്നു. അയാളിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും മാതാവ് അയാൾ ബ്രാഹ്മണനായിരുന്നാരും ക്ഷത്രിയനായിരുന്നാരും ശുദ്ധരനും മരീചനും വീരവനുമായിരുന്നാരും പിന്നോക്ക ജാതിക്കാരനായിരുന്നാലും ശരി, എല്ലാവരുടെയും പിതാവും മാതാവും ഒരേ ആളാവുന്നു. ഒരേ പിതാവിൽ നിന്നും ഒരേ മാതാവിൽ നിന്നുമാവുന്നു നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഈ വ്യത്യാസമേയില്ല. ഖുർആൻ പ്രഖ്യാപിക്കുകയുണ്ടായി 49 അധ്യായം 33 വചനത്തിൽ: ജനങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും ശ്രദ്ധിച്ചിരിക്കുന്നു. ഇസ്ലാമിന്റെ പ്രഖ്യാപനം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ലോകത്തെവിടെയുമില്ലാത്ത സ്വാതന്ത്ര്യം, മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും ബാലബോധം പോലും അറിയാത്തൊരു കാലഘട്ടത്തിൽ ഇസ്ലാം പ്രഖ്യാപിച്ചു. കാരണം ഏകദൈവ വിശ്വാസത്തിന്റെ പരിണിതപരമായിരുന്നത്. കാരണം ദൈവത്തിനറിയാം ഞാൻ അവരെ എല്ലാവരെയും ശ്രദ്ധിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണെന്ന്. അതുകൊണ്ട് തന്നെ അവരിൽ ഒരാൾ കറുത്തവനാണ് അല്ലെങ്കിൽ വെളുത്തവനാണ്, മറ്റൊരാളുത്തന്റെ ഭാഷ ഹിന്ദിയാകുന്നു, വേറൊരുത്തവന്റെ ഭാഷ മലയാളമാകുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആകുന്നു അറബി ആകുന്നു എന്ന പേരിൽ മനുഷ്യരെ തമ്മിൽ വ്യത്യാസം ഉണ്ടായിക്കൂടാ. ഒരുത്തന്റെ തറവാട് ഉയർന്ന തറവാടാണ്, മറ്റൊരുത്തന്റെ താഴ്ന്നവനാണ് എന്ന വ്യത്യാസവുമില്ല. മറിച്ച് നിങ്ങളെ ഇങ്ങനെ പല ദേശക്കാരും പല ഗോത്രങ്ങളും ആക്കിയതിന്റെ പിന്നിൽ നിങ്ങൾ പരസ്പരം അഭിമാനം പറയുവാനോ ഒരുത്തനെ താഴ്ത്തിക്കെട്ടുവാനോ മറ്റൊരുത്തനെ പിന്നോക്കക്കാരനാക്കുവാനോ ഒരുത്തനെ തൊട്ടുകൂടാത്തവനും വേറൊരുത്തനെ തിരിഞ്ഞുകൂടാത്തവനും ആക്കി മാറ്റുവാനോ വേണ്ടിയല്ല. മറിച്ച് നിങ്ങൾ അങ്ങനെ വിവിധ സമൂഹങ്ങളും ഗോത്രങ്ങളുമായത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയത്രേ. വജാലിനാക്കും സ്വഭാവം ആറപ്പു. നിങ്ങളെ ഗോത്രങ്ങളാക്കിയതും നിങ്ങളെ വിവിധ കുടുംബങ്ങളാക്കിയതും നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങളിൽ നിന്ന് ഉയർന്ന കുടുംബത്തിൽ നിന്ന് ജനിച്ചവൻ വെട്ടിയാണെങ്കിലും ദൈവത്തിന്റെ അടുക്കൽ അവന് ശേഷമല്ല. അതുപോലെ തന്നെ താഴ്ന്ന കുടുംബത്തിൽ നിന്ന് ജനിച്ചവൻ, താഴ്ന്ന കുടുംബമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരിൽ നിന്ന് ജനിച്ചവൻ അവൻ വിദ്വാനാണെങ്കിലും ദൈവത്തിന്റെ അടുക്കൽ നിന്നിരുമല്ല. ഖുർആനിലെ വിജ്ഞാപനം അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ അവൻ ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രിയനാണെങ്കിലും ശുദ്രനാണെങ്കിലും ഇംഗ്ലീഷുകാരനാണെങ്കിലും മലയാളിയാണെങ്കിലും അറബിയായിരുന്നാലും ശരി, അവൻ ശ്രേഷ്ഠനാകുന്നു. അതല്ല ദൈവത്തെ ധിക്കരിക്കുന്നവനാണെങ്കിൽ, അവൻ ഏത് ഗോത്രത്തിൽ പറഞ്ഞവനാണെങ്കിലും ശരി, അവൻ നിന്ദനുമാകുന്നു എത്ര. അതാണ് പരിശുദ്ധ ഖുർആൻ തുടർന്ന് പ്രഖ്യാപിച്ചത്: ഇന്ന അക്രമക്കും ഇന്നല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ നിങ്ങളിൽ വെച്ച് ദൈവത്തെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവനത്രേ. അതല്ലാതെ അവിദ്വാംശ്ചൈവിദ്വാശ്ച ബ്രാഹ്മണോ ദൈവതം മഹൽ. വിദ്വാനായിരുന്നാലും വെട്ടിയായിരുന്നാലും ബ്രാഹ്മണൻ ദൈവത്തിന്റെ അടുക്കള ശ്രേഷ്ഠമാകുന്നു എന്ന നാരദ സ്മൃതിയിലെ ശ്ലോകങ്ങളെപ്പോലെയുള്ള വിശ്വാസങ്ങൾ ഒരിക്കലും ഇസ്ലാം വെച്ച് പുലർത്തുന്നില്ല. മറിച്ച് മനുഷ്യരെല്ലാം തന്നെ ഒരേ മാതാപിതാക്കളുടെ സന്താനങ്ങളാകുന്നു. അവരിൽ വെച്ച് ആരാണോ വിദ്വാനും ദൈവത്തെ സൂക്ഷിക്കുന്നവനുമാകുന്നവൻ അവൻ ദൈവത്തിന്റെ അടുക്കള ശ്രേഷ്ഠനത്രേ. അവരിൽ വെച്ച് ആര് ദൈവത്തെ ധിക്കരിക്കുകയും വിഡ്ഢിയായി ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ദൈവത്തിന്റെ അടുക്കൽ സ്ഥാനമില്ലാത്തവനാകുന്നു എന്നതത്രേ ഖുർആനിലെ വിശ്വാസം. മാത്രമല്ല, മുസ്ലിങ്ങളോടും മനുഷ്യ സമൂഹത്തോടും ഒന്നായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ വിശ്വാസിക്കുന്നത് ഇപ്രകാരമാണ്: ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദ. ഈ ജനസമൂഹം, ഇവരെല്ലാം ഒരൊറ്റ സമുദായമാകുന്നു. ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഒരാണിന്റെയും ഒരു പെണ്ണിന്റെയും സന്താനങ്ങളായിക്കൊണ്ട് ലോകത്തിന്റെ നാനാദിക്കുകളിൽ ജീവിച്ചു വരുന്ന ഈ മഹാസമൂഹം, ഈ മനുഷ്യ സംഖ്യയും ഒരൊറ്റ സമുദായമാകുന്നു. ഫഅനറബ്ബുകും, ഞാൻ നിങ്ങളുടെ രക്ഷകർത്താവാകുന്നു, നിങ്ങളെ ഞാൻ മാത്രം ആരാധിക്കൂ എന്ന് ഖുർആൻ കൽപ്പിക്കുന്നതായി കാണാം. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ബഹുദൈവ വിശ്വാസത്തെക്കാൾ ഏറ്റവും ബുദ്ധിപൂർവമായത് എന്നും നിലനിൽക്കുന്ന, ജീവിക്കുന്ന, മരിച്ചുപോകാത്ത, മനുഷ്യരെ സൃഷ്ടിക്കാത്ത, മനുഷ്യരെ സൃഷ്ടിച്ച ദൈവമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല മനുഷ്യരുടെ ഇടയിൽ സ്നേഹവും ഐക്യവും സമത്വവും സ്വാതന്ത്ര്യവും നിലനിൽക്കണമെങ്കിൽ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിശ്വാസ സംഹിതയ്ക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാര്യം പ്രബോധനം ചെയ്യുവാൻ വേണ്ടി ലോകത്തെല്ലാ കാലഘട്ടങ്ങളിലും ദൈവം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള ദൈവദൂതന്മാർ വന്നുകൊണ്ട് ഈ കാര്യം ജനങ്ങളോട് ഉത്ബോധിപ്പിച്ചു. ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തും ഇതുപോലെയുള്ള പ്രബോധകർ കടന്നു വന്നേക്കാം. അതുകൊണ്ട് തന്നെയാവണം പലതരം തിരുത്തലുകൾക്കും വിധേയമായ നമ്മുടെ വേദങ്ങളും അതുപോലെ സ്മൃതികളും അവയിൽ നാം പരിധി നോക്കിയാണെങ്കിൽ ചില സ്ഥലങ്ങളിലെങ്കിലും ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കണമെന്നും ദൈവത്തെ വിളിക്കണമെന്നും കൽപ്പിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാം. ഉദാഹരണമായിക്കൊണ്ട് നേരത്തെ നാം ചൂണ്ടിക്കാണിച്ച പ്രാർത്ഥന പരിശോധിച്ചു നോക്കൂ. ഓം അസതോമ സത്കമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ. ഓം സർവവ്യാപിയായ ദൈവമേ, അസത്യത്തിൽ നിന്ന് എന്നെ സത്യത്തിലേക്ക് നീ നയിക്കാനേ, തമസിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് വിജ്ഞാനത്തിന്റെ ജ്യോതിഷിലേക്ക് പ്രകാശത്തിലേക്ക് നീ എന്നെ നയിക്കാനേ. അതുപോലെ നാശത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് നിത്യജീവനത്തിനിടയിലേക്ക് മരണമില്ലാത്ത ലോകത്തേക്ക് നീ എന്നെ നയിക്കാനേ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നതായി കാണാം. ഈ കാര്യം തന്നെ സത്യത്തിലേക്കും അതുപോലെ തന്നെ പ്രകാശത്തിലേക്കും വിജ്ഞാനത്തിലേക്കും മരണമില്ലാത്ത ജീവിതത്തിലേക്കും നയിക്കണം എന്നുള്ള സന്ദേശം തന്നെ പരിശുദ്ധ ഖുർആനും പ്രഖ്യാപിക്കുന്നതാണ്. യഹ്ദിനാ സിറാത്തൽ മുസ്തഖീം, ദൈവമേ നീ ഞങ്ങളെ നേരായ വഴിയിലേക്ക് നയിക്കണം എന്ന പ്രാർത്ഥനയും ഈ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. ഇനി മാത്രമല്ല മഹാനിർവാണ സ്തോത്രത്തിൽ ഏകനായ ദൈവത്തെ ആരാധിക്കാൻ ആജ്ഞാപിക്കുന്നതുകൂടി നമുക്ക് കാണാവുന്നതാണ്. ഓം നമസ്തേ സദേ സർവ ലോകാശ്രയായ നമസ്തേ ചിദ വിശ്വരോപാത്മകായ നമോ ദൈവത്ത തത്വായ മുക്തിപ്രഭായ നമോ ബ്രഹ്മണേ വ്യാപിനേ നിർഗുണായ സർവലോകങ്ങൾക്കും ആശ്രയമായിട്ടുള്ളവനെ ചിദാനന്ദ സ്വരൂപനെ ദൈത്യതത്വമേ മുക്തിപാദമേ സർവവ്യാപകമായ നിർഗുണ ബ്രഹ്മമേ അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെയും പറയുകയാണ്. തദേകം സ്മരാസ്മദേകം ജപാമ തദേകം ജഗൽ സാക്ഷി രൂപം നമാമ തദേകം നിധാനം നിരാലംബമീശം ഭവാം ബോധിപാദം ശരണ്യം പ്രജാമ ഒന്നായ അങ്ങയെ മാത്രം ഞങ്ങൾ സ്മരിക്കട്ടെ. തദേകം സ്മരാസ്മദേകം ജപാമ ഒന്നായ അങ്ങയെ മാത്രം ഞങ്ങൾ സ്മരിക്കട്ടെ. ഏകനായ ഈശ്വരന്റെ തിരുനാമങ്ങൾ ജപിക്കട്ടെ. തദേകം ജഗൽ സാക്ഷി രൂപനമാമ ഏകനായ ഈശ്വരന്റെ തിരുനാമങ്ങൾ ജപിക്കട്ടെ. ജഗൽ സാക്ഷി സ്വരൂപനായ ആ ഒന്നിനെ മാത്രം നമസ്കരിക്കട്ടെ. സത്താ മാത്രവും ഒരേയൊരു ആശ്രയസ്ഥാനവും നിരാധാരവും ഭവസാഗരം തരണം ചെയ്യുവാൻ സഹായിക്കുന്ന തരത്തിലുമായ അങ്ങയെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ഈ ഭർത്താവിനെ പരിശോധിച്ചു നോക്കൂ. നിങ്ങൾ ഏകനായ ദൈവത്തിന്റെ തിരുമാനങ്ങൾ മാത്രം ജപിക്കട്ടെ എന്നും അതിനു മാത്രം ആരാധിക്കട്ടെ എന്നും അതുമാത്രമാണ് ആശ്രയസ്ഥാനമെന്നും ഈ സ്തോത്രത്തിൽ വളരെ വ്യക്തമായിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നതായിക്കൊണ്ട് നാം കാണുകയാണ്. ഇതേ കാര്യം തന്നെയാണ് പരിശുദ്ധ ഖുർആനും ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന സന്ദേശം. ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം അല്ലെങ്കിൽ സാക്ഷാൽ ദൈവത്തെ മാത്രം ആരാധിക്കുക. വലാ തജഅലൂലില്ലാഹി അന്ദാദം വഅന്തും താലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അവനിൽ ഒരു പങ്കുകാരെ എന്ന് ഉണ്ടാക്കിക്കൂടാ എന്ന്. ഈ കാര്യം ജനങ്ങളെ ഉപദേശിക്കുവാൻ വേണ്ടി ലോകത്ത് ധാരാളം ദൈവദൂതന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ദൈവദൂതന്മാർ എല്ലാ രാജ്യങ്ങളിലും എല്ലാ ദേശങ്ങളിലും പ്രബോധനം നടത്തിയിരുന്നു. പക്ഷേ കാലാകാലങ്ങളിൽ രാജാക്കന്മാരും അതുപോലെ തന്നെ സ്വാർത്ഥ താൽപര്യങ്ങളായ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ദൈവം നൽകിയ ശരിയായ നിയമനിർദ്ദേശങ്ങളെ മാറ്റിമറിക്കുകയും എന്നിട്ട് തങ്ങളിൽ ഒരു വിഭാഗത്തിന് ശ്രേഷ്ഠത ലഭിക്കുവാനും മറ്റൊരു വിഭാഗത്തെ അടിമകളും എപ്പോഴും തങ്ങളുടെ കാൽ തുടക്കുന്നവരുമാക്കി മാറ്റുവാൻ വേണ്ടി സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും ഏകദൈവവിശ്വാസത്തിൽ നിന്ന് അവരെ അകറ്റുകയും ചെയ്തു. ഇങ്ങനെ അനേക ആയിരം പ്രവാചകന്മാര് ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള സന്ദേശമായി വന്നുവെങ്കിലും കാലാകാലങ്ങളിലുള്ള ഈ വ്യത്യാസത്തിന്റെ ഫലമായിക്കൊണ്ട് അവിടങ്ങളിൽ എല്ലാം തന്നെ ബഹുദൈവവിശ്വാസം പ്രാപിക്കുകയുണ്ടായി. ഇത്തരമൊരു സന്ദർഭത്തിൽ ലോകത്തുള്ള മനുഷ്യന് മുഴുവനും തന്നെ നീതിയുടെയും ഏകദൈവവിശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായിക്കൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ മുഹമ്മദ് അല്ലാഹുവിന്റെ കരുണാകടാക്ഷങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരിക്കട്ടെ. അദ്ദേഹം മക്കയിൽ കുജാതനായി. മക്കയിൽ അവിടെ നിലനിന്നിരുന്ന ബഹുദൈവവിശ്വാസത്തിനും അതുപോലെ തന്നെ ജനങ്ങളെ വിവിധ തട്ടുകളാക്കി മാറ്റുന്ന സമ്പ്രദായങ്ങൾക്കെതിരായിക്കൊണ്ട് അദ്ദേഹം പോരാടുകയുണ്ടായി. ആ പോരാട്ടത്തിന്റെ ഫലമായിക്കൊണ്ട് ധാരാളം എതിർപ്പുകൾ അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു. എങ്കിലും ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ഫലമായിക്കൊണ്ട് അദ്ദേഹം അവരുടെ മേൽ വിജയിക്കുകയും അങ്ങനെ ഇസ്ലാമിന്റെ സന്ദേശം അഥവാ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടുക, സൃഷ്ടികളെയെല്ലാം തന്നെ ഒരേ രൂപത്തിൽ കാണുക, മനുഷ്യരെ വിവിധ തട്ടുകളായി തിരിക്കാതിരിക്കുക, മനുഷ്യരെല്ലാം ഒരേ വർഗമാണ് എന്ന മഹത്തായ മനുഷ്യ സന്ദേശം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രചരിപ്പിക്കുകയുണ്ടായി. ഈ പ്രവാചകനെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുൻകാലഘട്ടങ്ങളിൽ വന്ന പ്രവാചകന്മാർ പലരും തന്നെ സന്തോഷവാർത്ത അറിയിച്ചിരുന്നു. ഈ സന്തോഷവാർത്ത ബൈബിളിലും അതുപോലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാം. ഭാരതത്തിലെ ഋഷിവര്യന്മാരുടെ പേരിൽ എഴുതിവെച്ച രേഖകൾക്ക് പരിശോധിച്ചു നോക്കിയാലും അവയിൽ പലയിടത്തും ഇത്തരം ഒരു പ്രവാചകന്റെ ഒരു ആചാര്യന്റെ അല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ വരവിനെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിച്ചതായി നമുക്ക് കാണാം. വ്യാസമുനിയുടെ ഭവിഷ്യ പുരാണം പ്രതിസർഗ പർവ്വത്തിൽ ഇപ്രകാരം കാണാം. ഏകസ്മിന്നന്തരേ മ്രേച്ഛ ആചാര്യേണ സമന്വിത മഹാമത ഇരിക്കാത ശിഷ്യസാകാസമിന്നിതും. വ്യാസമുനി മഹർഷിയുടെ ഭവിഷ്യൽ പുരാണം അധ്യായം 3 സ്തോത്രം 3 ശ്ലോകം 5 ഞാനിവിടെ കൽപ്പിച്ചത്. അഥവാ വിദേശിയായ ഒരാചാര്യൻ ആ കാലഘട്ടത്തിൽ മനുഷ്യരിലേക്ക് കടന്നുവരും. അദ്ദേഹത്തിന്റെ പേര് മഹാമദ് അഥവാ മുഹമ്മദ് എന്ന് തന്നെ നമുക്കതിനെ പറയാം എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടും. അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരിക്കുമെന്ന് ഈ ശ്ലോകത്തിൽ പ്രഖ്യാപിക്കുന്നു. അപ്രകാരം തന്നെ ഈ ശ്ലോകത്തിലെ 25-26 വചനങ്ങൾ ആ പ്രവാചകന്റെയും അല്ലെങ്കിൽ ആചാര്യന്റെയും മരിയായികളുടെയും ചിഹ്നമായിക്കൊണ്ട് അവരുടെ അടയാളമായിക്കൊണ്ട് ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു. ലിംഗിയച്ചേരി ശിവഹീന സ്മശ്രുധാരി സദുശക ഉച്ചാരവി സർവപക്ഷി ഭവിഷ്യത്തി ജനമോ ദിനകൌശലം ശവസ്കോ. അഥവാ അദ്ദേഹത്തിന്റെ അനുയായികൾ ചേരാകർമ്മം ചെയ്യുന്നവരായിരിക്കും. മുസ്ലിങ്ങൾ ചേരാകർമ്മം ചെയ്യുന്ന പരിശോധന നടത്തുവരുന്നവരാണ് എന്നുള്ളതിൽ സംശയമില്ലല്ലോ. അപ്രകാരം തന്നെ അവർ താടി വളർത്തും. ഊർജ്ജസ്വലരായ അവർ പ്രാർത്ഥനക്കായി ഉറക്കെ വിളിക്കും. പന്നിയല്ലാത്ത മിക്കവാറെല്ലാം വസ്തുക്കളെയും അവർ ഭക്ഷിക്കുമെന്നും. അഥവാ വ്യാസമുനിയുടെ ഈ പ്രസ്താവന നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാണെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തിന്റെ അനുയായികളായിരുന്ന മുസ്ലിങ്ങളെയും പ്രത്യേകമായിക്കൊണ്ട് എടുത്തു പറയുന്നതായിക്കൊണ്ട് അവരെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നതായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിങ്ങൾ ചേരാകർമ്മം നടത്തുന്നവരാണ്. അതുപോലെ തന്നെ ഹിന്ദുക്കളിൽ കുടുംബവെക്കുന്ന രൂപത്തിൽ കുടുംബവെക്കുന്ന സമ്പ്രദായം മുസ്ലിങ്ങൾക്കില്ല. മുസ്ലിങ്ങൾക്ക് താടി വളർത്തുന്നത് വളരെ പുണ്യമായ കർമ്മമാകുന്നു. മാത്രമല്ല പ്രാർത്ഥനക്കായിക്കൊണ്ട് നിങ്ങൾ പരിശോധിച്ചു നോക്കിയാണെങ്കിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എവിടെയെല്ലാം മുസ്ലിങ്ങൾ താമസിക്കുന്നുവോ അവിടെയെല്ലാം തന്നെ ഓരോ ദിവസം ഒരു ദിവസം 5 സമയങ്ങളിൽ പള്ളികളിൽ നിന്ന് പ്രാർത്ഥനക്കായി വിളിക്കുന്ന ബാങ്കുവിളി നാം കേൾക്കാറുണ്ട്. ഇനി മുസ്ലിങ്ങൾ പന്നിയെ ഭക്ഷിക്കാറില്ല എന്നും മറ്റെല്ലാ മൃഗങ്ങളെയും അവയിൽ നിന്നുള്ള മിക്കവാറും മൃഗങ്ങളെ മുസ്ലിങ്ങൾ ഭക്ഷിക്കുന്നു എന്നുള്ളതുകൂടി വ്യാസമുനി മഹർഷി പ്രവചിച്ചത് വഹമ്മയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ വഹമ്മയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ബൈബിൾ പ്രവചിച്ചതുപോലെ ഹിന്ദുമതത്തിലെ പുരാണങ്ങളിലും പ്രവചനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ പ്രവചനത്തിൽ എടുത്തു പറഞ്ഞ ആ ജനവിഭാഗം ഇന്ത്യയിലും പ്രബോധനം നടത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കയിൽ അദ്ദേഹം പ്രബോധനവുമായി കൊണ്ട് ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ മുമ്പും പ്രവാചകന്മാർ വന്നിരുന്നു. അവരെല്ലാം തന്നെ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടുക എന്നുള്ള സന്ദേശം ലോകത്തിന് നൽകിയിട്ടുണ്ട്. ആ സന്ദേശം തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാം തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രബോധനം ആരംഭിച്ചു. ആ ഇസ്ലാമിന്റെ അന്തസ്സായ അല്ലെങ്കിൽ അന്തസത്തയായ പ്രധാനപ്പെട്ടൊരു കാര്യം നാം വളരെ സമിസ്തരം പരിപാലിച്ചു കഴിഞ്ഞു, അഥവാ ഏകദൈവ വിശ്വാസം. ഈ ഏകദൈവ വിശ്വാസമാണ് ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അണിക്കല്ല്. അതുപോലെ രണ്ടാമത്തെ കാര്യം, മക്കയിൽ പൂജാതനായ ലോകത്തിന്റെ ആചാര്യനായ മുഹമ്മദ് എന്ന പ്രവാചകനെ ദൂതനായിക്കൊണ്ട് അംഗീകരിക്കുകയും ചെയ്യുക. അതിന് താങ്കൾ തയ്യാറാകുമ്പോൾ താങ്കൾ മുസ്ലിമായി തീർന്നെടുക്കും. അതത്രേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന പ്രഖ്യാപനത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരാൾ ഉത്തേശ്വരം വിളിച്ചു പറയുന്നത്. ഈ ലോകത്തിന് സാക്ഷാൽ ദൈവമായ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്നും മുഹമ്മദ് ആ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നും ഞാൻ വളരെ വ്യക്തമായി കൊണ്ട് സാക്ഷീകരിക്കുന്നു, അഥവാ അള്ളാഹുവിനെ സാക്ഷാൽ ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, ഞാൻ ഒരു മനുഷ്യനെയും ആരാധിക്കില്ല, ഞാനൊരു മൃഗത്തെയും ആരാധിക്കില്ല, ഞാനൊരു കല്ലിനെയും ആരാധിക്കില്ല, ഞാനൊരു ബിംബത്തെയും ആരാധിക്കില്ല, മറിച്ച് എന്റെ ആരാധനകൾ മുഴുവനും തന്നെ ആകാശഭൂമികൾ സൃഷ്ടിക്കുകയും മനുഷ്യന് ആത്മജീവനേകുകയും മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ സർവ്വവസ്തുക്കളും ഭൂമിയിൽ സജ്ജീകരിക്കുകയും ചെയ്ത പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ അഥവാ സാക്ഷാൽ ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്നു. അപ്രകാരം തന്നെ ആ ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള സന്ദേശവാഹകനായ മുഹമ്മദ് അദ്ദേഹം എത്തിച്ചു തന്ന എല്ലാ സന്ദേശങ്ങളും ഞാൻ പൂർണ്ണമായിക്കൊണ്ട് അംഗീകരിക്കുകയും അദ്ദേഹത്തെ ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള പ്രബോധകനായിക്കൊണ്ട് അല്ലെങ്കിൽ അപ്പോസ്തലനായിക്കൊണ്ട് പ്രവാചകനായിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നൊരാൾ പ്രഖ്യാപിക്കുന്നു. ഈ പ്രഖ്യാപനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് മുഹമ്മദിനെ എല്ലാ മുസ്ലിങ്ങൾ ആരാധിക്കുന്നത് മറിച്ച് സാക്ഷാൽ ദൈവമായ അള്ളാഹുവിനെയാണ് എന്ന. ഈ രൂപത്തിൽ ഒരാൾ ഇസ്ലാമിലേക്ക് ഏത് സമയത്തും ഒരാൾക്ക് കടന്നു വരാവുന്നതാണ്. അതിന് അയാളുടെ ജാതി മാറേണ്ടതില്ല, അയാളുടെ കുടുംബം മാറേണ്ടതില്ല. അയാൾ ആകെ ചെയ്യേണ്ടത് ഈ പ്രപഞ്ചത്തിൽ അയാളുടെ ആത്മാവ് വിശ്വസിച്ച കാര്യം ഉച്ചേശ്വരം പ്രഖ്യാപിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരാൾ ഞാൻ അള്ളാഹുവിനെ എന്റെ ദൈവമായി ആരാധിക്കുകയും അവനില്ലാത്ത മറ്റൊരാളെയും ഞാൻ ആരാധിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്താൽ അയാൾ ഇസ്ലാമിക സാഹോദര്യത്തിലെത്തിക്കഴിയും. പിന്നീട് അയാള് ഏതൊരു മുസൽമാന്റെയും തുല്യമായ പദവിയും തുല്യമായ സ്ഥാനവും അയാൾക്ക് ഇസ്ലാമിക സമൂഹത്തിൽ നൽകപ്പെടുന്നു. അയാൾ ബ്രാഹ്മണനായിരുന്നാലും അയാൾ ശുദ്ധരനായിരുന്നാലും രണ്ടുപേർക്കും ഇസ്ലാം നൽകുന്ന സ്ഥാനം ഒന്നു തന്നെയാണ്. ബ്രാഹ്മണന്റെ പ്രത്യേകമായ ഒരു ദൈവത്തിന്റെ അടുക്കൽ ഒരു ഉന്നതമായ സ്ഥാനവും ശുദ്ധനിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലേ അയാളൊരു രണ്ടാം സ്ഥാനക്കാരനുമായി കൊണ്ട് മാറ്റുക എന്നുള്ളത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. കാരണം ഇസ്ലാമിക വീക്ഷണത്തിൽ അവർ രണ്ടുപേരും ജനിച്ചത് ഒരേ മാതാപിതാക്കളിൽ നിന്നാണ്. ഇങ്ങനെ ഇസ്ലാമിലേക്ക് ഒരാൾക്ക് ഏത് സമയവും കടന്നു വരാവുന്നതാണ്. പക്ഷേ ഇസ്ലാം ഒരാളെയും ഈ സത്യം അംഗീകരിക്കാൻ നിർബന്ധിക്കുന്നില്ല. അതല്ലെങ്കിൽ സത്യം അംഗീകരിക്കാൻ നിർബന്ധിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. കാരണം മനുഷ്യന്റെ നിഷ്കളങ്കമായ ചിന്തയും നിഷ്കളങ്കമായ തീരുമാനവും അവന്റെ മനസ്സിലുള്ള കാര്യമാകുന്നു വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം സ്വീകരിക്കേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്, അതല്ലാതെ ബാഹ്യ പ്രകടനത്തിലൂടെയല്ല. അതിനാൽ തന്നെ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുകയുണ്ടായി, ലാ ഇക്രാഹ ഫിദ്ദീൻ, ഈ മതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരാളെയും നിർബന്ധിക്കുന്നില്ല എന്ന്. ഓരോ മനുഷ്യനും സ്വന്തമായി കൊണ്ട് ചിന്തിച്ച് തീരുമാനമെടുക്കാവുന്നതാണ്. ഞാൻ പ്രപഞ്ചത്ത് സൃഷ്ടിച്ച ദൈവത്തെ അംഗീകരിക്കണമോ അതോ ദൈവത്തെ ധിക്കരിക്കണമോ എന്ന്, ഞാൻ ഏകനായ ദൈവത്തെ ആരാധിക്കണമോ അതോ കല്ലിനെയും മണ്ണിനെയും മൃഗങ്ങളെയും ജന്തുക്കളെയും ആണോ ഞാൻ ആരാധിക്കേണ്ടത് എന്ന്. പൊതുവുള്ള ഓരോ മനുഷ്യനും അവന് സ്വയം ചിന്തിച്ച് തീരുമാനമെടുക്കാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ പിന്നീട് അയാളുടെ ജീവിതം ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് അവന്റെ പ്രവാചകൻ കൽപ്പിച്ച രൂപത്തിൽ അയാൾ പരിവർത്തിപ്പിക്കേണ്ടതാണ്. അയാളുടെ ജീവിതത്തിലുണ്ടായ സത്യത്തിലേക്കുള്ള ഈ മാറ്റം അതയാളുടെ ജീവിതത്തിൽ മുഴുവനും തന്നെ പ്രദർശിപ്പിക്കപ്പെടേണ്ടതാണ്. ഇതിന് മുമ്പ് അയാൾ 100,000 ദൈവങ്ങളെ അയാൾ വിളിച്ചു ബാധിച്ചിരുന്നു. അവർക്കയാൾ പൂജയർപ്പിച്ചിരുന്നു, അവർക്കയാൾ സേവയർപ്പിച്ചിരുന്നു, അവയെല്ലാം അയാൾ ഭയപ്പെട്ടിരുന്നു, അവർക്കെല്ലാം തന്നെ അവയുടെ എല്ലാം തൃപ്തിക്കു വേണ്ടി അയാൾ ഓടി നടന്നിരുന്നു. ഇനി മുതൽ അയാൾ അവയൊന്നും ഭയപ്പെടേണ്ടതില്ല. ഒരു ബിംബത്തെയും അയാൾ ഇനി ആരാധിക്കേണ്ടതില്ല. ഒരു ജന്തുവിനെയും അയാൾ ഇനി അതിന്റെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അയാൾ ഓടി നടക്കേണ്ടതില്ല. ഒരു ഭൂതത്തെയും ഒരു പ്രേതത്തെയും ഒരു പിശാചിനെയും അയാൾ ഇനി ഭയപ്പെടേണ്ടതില്ല. അതിനാൽ അയാൾ ഇനി ഭയപ്പെടേണ്ടത് ഏകനായ ദൈവത്തെ മാത്രമാകുന്നു. ആ ദൈവത്തെ മാത്രമാണ് അയാൾ ആരാധിക്കേണ്ടത്, ആ ദൈവത്തെ മാത്രമാണ് അയാൾ സ്മരിക്കേണ്ടത്. ആ ദൈവത്തെ കൂടി അയാൾ സ്മരിക്കാതിരിക്കുകയാണെങ്കിൽ പിന്നീട് അയാളുടെ ജീവിതത്തിന്റെ യാതൊരു താങ്ങും തണലുമില്ലാത്ത അവസ്ഥയിൽ അയാൾ എത്തിച്ചേരും. അതിനാൽ തന്നെ ഈ ദൈവവുമായുള്ള മനുഷ്യന്റെ ബന്ധം, അതുമായി സാക്ഷാത് ദൈവമായ അള്ളാഹുവുമായുള്ള ശരിയായ ദൈവവുമായുള്ള ബന്ധം എപ്പോഴും ദൃഢകരമായിരിക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നു. അതിനുവേണ്ടിയാകുന്നു ഇസ്ലാം 5 സമയം നമസ്കരിക്കുവാൻ അതിന്റെ അനുയായികളോട് കൽപ്പിച്ചത്. നിങ്ങൾ രാവിലെ പ്രഭാതത്തിലും അതുപോലെ ഉച്ചയുടെ സമയത്തും ഏകദേശം 4 മണി സമയത്തും സൂര്യാസ്തമനത്തിന് ശേഷവും രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പും നിങ്ങൾ 5 സമയം നമസ്കരിക്കേണ്ടതാകുന്നു. ഈ 5 സമയം കഴിയുന്നതും പള്ളിയിൽ വെച്ച് തന്നെ നിർവഹിക്കേണ്ടതാണ്. കാരണം പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നതിലൂടെയാണ് ഇസ്ലാമിന്റെ സാഹോദര്യം ഊട്ടിയുറപ്പിക്കപ്പെടുന്നത്. നിങ്ങളൊരു പള്ളിയിലേക്ക് കടന്നു നോക്കൂ, അവിടെ താഴ്ന്നവരും ഉയർന്നവരും തമ്മിൽ വ്യത്യാസമില്ല, പണക്കാരനും പാമരനും തമ്മിൽ വ്യത്യാസമില്ല, ബ്രാഹ്മണനായിരുന്ന മുസൽമാനും ശൂദ്രനായിരുന്ന മുസൽമാനും തമ്മിൽ വ്യത്യാസമില്ല. എല്ലാവരും ഒരേ അണിയിൽ അവരുടെ കാൽപാദങ്ങൾ പരസ്പരം ചേർത്തുകൊണ്ട് തൊട്ടുകൂടായ്മയില്ല, വീണ്ടിക്കൂടായ്മയില്ല, അതുപോലെ തന്നെ കണ്ടുകൂടായ്മയില്ല. എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടികളായ സഹോദരങ്ങളെപ്പോലെ അവർ 5 സമയവും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതായിക്കൊണ്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇസ്ലാമിലെ മറ്റൊരു പ്രധാനപ്പെട്ട കർത്തവ്യമാകുന്നു ജനത്തിൽ നിന്ന് നിശ്ചിതമായ ഓഹരി പാവപ്പെട്ട ആളുകൾക്ക് നൽകുക എന്നുള്ളത്. ഇത് പാവപ്പെട്ടവർക്കുള്ള ദരിദ്രന്മാർക്കുള്ള ഒരു അവകാശമായിക്കൊണ്ട് ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നു. അതിനെത്ര സക്കാത്ത് എന്ന് പറയുന്നത്. അതിന്റെ പുറമെ വിശ്വാസിയായ മനുഷ്യൻ വർഷത്തിൽ 1 വർഷം 1 മാസം ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിനിയപ്പെട്ടുകൊണ്ട് നോമ്പരിഷ്ഠിക്കണം. അതാണ് റമദാൻ മാസത്തിലെ നോമ്പ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് സാമ്പത്തികമായും ആരോഗ്യപരമായും ശേഷിയുണ്ടെങ്കിൽ അയാൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇസ്ലാമിക സാഹോദര്യത്തിന്റെ പ്രതീകമായ കഅബാലയത്തിൽ പോയിക്കൊണ്ട് എല്ലാ മുസ്ലിങ്ങളോടും കൂടി ഹജ്ജ് നിർവഹിക്കണം എന്നത് ഇസ്ലാമിന്റെ മറ്റൊരു നിബന്ധനയാകുന്നു, നിയമമാകുന്നു. അഥവാ ഏകദൈവ വിശ്വാസവും പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കലും നമസ്കരിക്കലും സകാത്ത് അല്ലെങ്കിൽ നിർബന്ധദാനം നൽകലും നോമ്പ് അനുഷ്ഠിക്കലും ഹജ്ജ് ചെയ്യലും ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളായിക്കൊണ്ട് എണ്ണപ്പെട്ടിരിക്കുന്നു. ഈ കാര്യങ്ങളും ശരിയായ വിശ്വാസങ്ങളും അനുസരിച്ചുകൊണ്ട് സത്പ്രവർത്തനത്തോടുകൂടി ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇഹലോകത്തും